أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. بهمانيين بشدة مدينة واسطة സഹോദരങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. അന്ത്യനാൾ, പ്രതിഫലം നൽകപ്പെടുന്ന നാൾ എന്ന വിഷയത്തെക്കുറിച്ച് നാം തുടരുകയാണ്. അതിന്റെ അലാമത്തുകൾ മാത്രമേ ലോകത്തിന് അറിഞ്ഞിട്ടുള്ളൂ, അറിയാറുള്ളൂ, അറിയുകയുള്ളൂ എന്നും നാം പറഞ്ഞു കഴിഞ്ഞു. അതിൽ ചിലത് നാം കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ ഉണർത്തുകയും വിശദീകരിക്കുകയും ചെയ്തു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ എണ്ണിയതിൽ നാം ഇതുവരെ സംസാരിച്ചത് നാല് കാര്യങ്ങളാണ് അല്ലെ, നാല് അലാമത്തുകളാണ്. നബി എന്ത് സംസാരിക്കുകയാണെങ്കിലും ഹൃദയ ഫസൽ യമാൻ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, എല്ലാവരും ഖൈറിനെ കുറിച്ചാണ് അന്വേഷിക്കലും പഠിക്കാറുള്ളത്. ഞാൻ നബി ഷെറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. എന്തിനാണ്? ഷെറിനത്വത്ത് സൂക്ഷിക്കാൻ വേണ്ടി തന്നെ. ഏതാണ് ഷെറ് എന്നും ഖൈറിനെ മനസ്സിലാക്കുന്നത് പോലെ, ഏതാണ് ദോഷകരമായ കാര്യങ്ങളെന്ന് നന്മയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിൽ നിന്നിട്ട് വിമുക്തരാവാൻ സാധിക്കുകയില്ല എനിക്കും മുസ്ലിങ്ങൾക്കും എന്നത് തന്നെ പരിഗണിച്ചുകൊണ്ട് ഞാൻ സാധാരണ ഷെറുകളെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ഹൃദയപ്രിയമാൻ അള്ളാഹു തആല പറയുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ചും ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളിൽ മഹാത്മാക്കൾ എണ്ണിയ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൃദയപ്രിയമാൻ റളിയല്ലാഹു തആല അൻഹുവാണ് കൂടുതലായി നമ്മുടെ മുമ്പിൽ വിവരിച്ചു തന്നതായ ഒരു റിപ്പോർട്ടകൻ. അദ്ദേഹം നാം സാധാരണ വിവരിക്കാറുള്ളതുപോലെ, വിശേഷിപ്പിക്കാറുള്ളതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ ആരുമറിയാത്ത രഹസ്യ വാർത്തകൾ കേൾക്കാറുള്ള ഒരു വ്യക്തിയും അത് ഗ്രഹിക്കാറുള്ള വ്യക്തിയും ആയിരുന്നു. ഹൃദയപാർവിയാഹു താലാനു പറഞ്ഞ ഇനത്തിൽപ്പെട്ടതായിരുന്നു പല ഫിത്തനുകൾ, അപകടങ്ങൾ ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന്. അതിൽ വിശാലമായ അപകടങ്ങളെക്കുറിച്ച് ഹൃദയ റളിയല്ലാഹു തആല അൻഹു വിവരിച്ചു. മറ്റു റിപ്പോർട്ടകന്മാരെല്ലാം വിവരിച്ചതും ബുഖാരിയിലും മുസ്ലിമിലും സ്ഥലം പിടിച്ചതും ആണ്. ഇന്ന ബൈന യദൈ സാഅതി ഫിതനൻ കഖിത്അ ലൈലിൽ മുളിം, ഇരുണ്ട രാത്രി പോലോത്തതായ അപകടങ്ങൾ, കറുത്തതായ അപകടങ്ങൾ, വിഷമമുള്ള കഷ്ടതകളുള്ള മനുഷ്യനെ കൊലപ്പെടുത്താൻ പോലും സാധിക്കാത്തതായ അപകടങ്ങൾ മുസ്ലിങ്ങളിൽ അല്ലെങ്കിൽ ഈ ഉമ്മത്തിൽ വരാൻ പോകുന്നുണ്ട്. യുസ്ബിഹുർ റജുലു ഫീഹാ മുഅ്മിന വയുംസി കാഫിറ. ആ അപകടങ്ങൾ ജനങ്ങളിൽ, മുസ്ലിങ്ങളിലാവട്ടെ, മനുഷ്യരാശിയിലാവട്ടെ ആഗതമായി കഴിഞ്ഞാൽ, സമാഗതമായി കഴിഞ്ഞാൽ രാവിലെ മുസ്ലിമായ വ്യക്തി വൈകുന്നേരമാകുമ്പോൾ അപകടം ആ ചുറ്റുപാടിന്റെ സാഹചര്യത്തിന്റെ ഗാംഭീര്യത കൊണ്ട് കാഫറായി പോകുന്നതായിരിക്കും. വയുംസി മുഅ്മിന, വൈകുന്നേരം മുഅ്മിനായ വ്യക്തി യുസ്ബിഹു കാഫിറ, രാവിലെയാകുമ്പോൾ കാഫറായി പോകുന്നതായിരിക്കും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ അപകടത്തിലേക്കുള്ള സൂചനകൾ ധാരാളം സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തതാണ്. അൽഖാഇദു ഫീഹാ ഖൈറു മിനൽ ഖായിം, ആ അപകടമുണ്ടാവുന്ന സന്ദർഭത്തിൽ ഇരിക്കുന്ന വ്യക്തി നിൽക്കുന്ന വ്യക്തിയെക്കാളും ഒരുപക്ഷെ നന്മയുടെ ഉടമയായിരിക്കാം, അഥവാ അപകടത്തിൽ നിന്നിട്ട് അല്പം രക്ഷ പ്രാപിച്ചവനായിരിക്കാം എന്നർത്ഥം. വൽഖായിമു ഫീഹാ ഖൈറു മിനൽ മാശി, നിൽക്കുന്ന വ്യക്തി നടക്കുന്ന വ്യക്തിയെക്കാളും ആ കാലഘട്ടത്തിലുള്ള അപകടത്തിൽ നിന്നിട്ട് ഒരുപക്ഷെ കൂടുതൽ രക്ഷ പ്രാപിച്ചാളായി ആയേക്കാൻ സാധ്യതയുണ്ട്. വൽ മാശി ഫീഹാ ഖൈറു മിനസ്സാഇ, ആ കാലഘട്ടത്തിൽ നടക്കുന്ന വ്യക്തി കൂടുതൽ ജനങ്ങളുമായിട്ട് ലയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെക്കാളും കൂടുതൽ രക്ഷ പ്രാപിച്ചാളായേക്കാം അപകടത്തിൽ നിന്നിട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചന നൽകിയത് മഹാത്മാക്കളാകുന്ന സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തത് ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളിൽ നിന്നിട്ട് ഭീമമായ പ്രധാനപ്പെട്ടതായ അലാമത്തുകളുടെ ഉത്ഭവം ഫിത്നകളിലൂടെയായിരുന്നു എന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു. ഹുദൈഫ പറയുന്നു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവം ഫിത്നകളുടെ ഉത്ഭവം നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുഖേന അൻഹു മുതൽ ആയിരിക്കും, മുഖേനയല്ല അൻഹു മുതൽ ആയിരിക്കും, അഥവാ അവരുടെ മരണത്തോടുകൂടി അവരുടെ ഷഹാദത്തോടുകൂടി അവരെ കൊല്ലപ്പെടലോടുകൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിലൂടെയാണ് ഫിത്നയുടെ വാതിൽ തുറക്കപ്പെടുക, ഉമറിന്റെ കാലം അവസാനിക്കലോടുകൂടി അവരുടെ മരണത്തോടുകൂടി അവരുടെ ഷഹാദത്തോടുകൂടി അവരെ കൊല്ലപ്പെടലോടുകൂടി ഫിത്നകൾ ഉത്ഭവിക്കപ്പെടും എന്നർത്ഥം. അങ്ങനെ തന്നെ ലോകം കണ്ടതുമാണ് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തോടുകൂടി ഇവിടെ അപകടങ്ങൾ ആരംഭിച്ചു. ആരംഭിച്ച അപകടങ്ങളുടെ വാതിലുകൾ ഇതുവരെ അടക്കപ്പെട്ടിട്ടില്ല, അത് ചെറുതെ തുടർന്നു പോവുകയാണ്, അത് അടക്കപ്പെടുകയും ഇല്ല. അത് തന്നെയാണ് ഖിയാമത്ത് നാളിന്റെ അലാമത്തിന്റെ പ്രധാനപ്പെട്ട ഫിത്ന എന്ന് പറയുന്ന അപകടങ്ങളുടെ തുടക്കം കുറിക്കുക എന്നത് അത് ഖിയാമത്ത് നാള് ലോകം അന്ത്യം കുറിക്കുക എന്നതിലേക്ക് ഒരു സൂചനയായിരുന്നു എന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കിയതും സഹാബി വീരന്മാർ റിപ്പോർട്ട് ചെയ്തതും. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അവർ കൊല്ലപ്പെടുക എന്നുള്ളതും ആ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ നടന്നതായ സംഭവ വികാസങ്ങളും അത് കാരണത്താൽ ലോകത്ത് നിന്ന് ഏൽക്കേണ്ടി വന്നതായ നാശവും നഷ്ടവും എല്ലാം നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് മുസ്ലിം ലോകത്തിന് സംഭവിച്ച മഹാനാശമായിരുന്നു, മഹാനഷ്ടമായിരുന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം കഴിഞ്ഞാൽ, അതിനുശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ മരണം കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങൾക്ക് ഉമറിന്റെ മരണത്തോടു കൂടി വന്നതായ ദുഃഖം പോലത്തതായ ദുഃഖം അവർ കണ്ടിട്ടില്ല എന്നാണ് സഹാബിവരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ലോകം കണ്ട വ്യക്തിത്വത്തിൽ ഏറ്റവും മഹാവ്യക്തികളിൽ ഒരു വ്യക്തിയായിരുന്നു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമുക്കെല്ലാം പരിചയമുണ്ട് ഉമറിനെ, പലപ്പോഴും കേട്ടിട്ടുണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥയെ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ മക്കളും സന്താനങ്ങളും ഇന്ന് വളർന്നു വരുന്നതായ കഥാപുരുഷന്മാർ ഏത് കഥാപുരുഷന്മാരാണ്, ഏത് ജനങ്ങളുടെ, ഏത് നേതാക്കളുടെ, ഏത് വിഭാഗത്തിന്റെ കഥകളെയാണ് അവർ കൂടുതൽ പഠിക്കാറുള്ളത് എന്ന് അന്വേഷിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉമറിനെ പരിചയമില്ല നമ്മുടെ സമുദായത്തിന്. ഉമറിനെ നമ്മുടെ സമുദായത്തിലുള്ള കുട്ടികൾക്കോ സ്ത്രീകൾക്കോ മക്കൾക്കോ ഭാവി തലമുറയാവാൻ പോകുന്ന സന്താനങ്ങൾക്കോ പരിചയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് വളരെ ഖേദകരമാണ്. ആ കാര്യം നാം ഓർക്കുന്ന സമയത്ത് നമുക്ക് ഖേദിക്കാതെ ഓർക്കാൻ സാധിക്കാത്തതായ ഒരു വ്യസനകരമായ വാർത്തയാണ് യഥാർത്ഥത്തിൽ നടി നടന്മാരുടെയും ഗായകി ഗായകന്മാരുടെയും അശ്ലീലങ്ങൾ പാടുന്ന, അശ്ലീലങ്ങൾ പറയുന്ന, അശ്ലീലങ്ങൾ നടിക്കുന്ന എല്ലാ തെണ്ടികളുടെ പേരുകളും ഹിസ്റ്ററികളും എന്ന് മാത്രമല്ല ഏതെല്ലാം രൂപത്തിൽ കളിക്കുന്ന വിഭാഗം, അത് ഏതെല്ലാം വിനോദാഭാസങ്ങളുടെ വിഭാഗമാവട്ടെ, പന്ത് കളിയുടെ വിഭാഗം ഉടമകളാവട്ടെ, ക്രിക്കറ്റ് കളിയുടെ ഉടമകളാവട്ടെ, അവരുടെ എല്ലാം ഓരോ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലല്ല, നാടടിസ്ഥാനത്തിലല്ല, ലോകാടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പേരുകളും അവരുടെ ഹിസ്റ്ററികളും മനഃപ്പാടമുള്ളതായ ദയനീയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളതായ മഹാത്മാക്കളുടെ ഹിസ്റ്ററി നമ്മുടെ മക്കൾക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ ഭാവി തലമുറയാവാൻ പോകുന്നതായ ഭാവിയിൽ ഇസ്ലാമിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ പോകുന്ന വിഭാഗത്തിനും അവരുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് മുസ്ലിം ലോക പണ്ഡിതന്മാരുടെ, മുസ്ലിം ലോക നേതാക്കളുടെ, മുസ്ലിം യുവാക്കളുടെ, മുസ്ലിം സ്ത്രീകളുടെ, മുസ്ലിം പണ്ഡിതന്മാരുടെ, മുസ്ലിങ്ങളിലുള്ള ഓരോ അംഗങ്ങളുടെയും ചുമതലയാണ് എന്ന വാർത്ത, എന്ന ആ ചുമതലയാണെന്ന ആ ഉത്തരവാദിത്വ ബോധം നമ്മൾ നിന്നിട്ട് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ്, അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉമറിനെ കുറിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് പുസ്തകങ്ങൾ ഭരിച്ചു വെച്ച് നോക്കിയാൽ ഖേദകരമെന്ന് പറയട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ഹിസ്റ്ററിയൊന്നും ഗവൺമെന്റ് പുസ്തകങ്ങളിലൂടെ പഠിക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്നിരിക്കലോ ഇസ്ലാമിക കോളേജുകളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ പള്ളി ദർസുകളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇത് കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നതായ അധ്യാപകന്മാർ മുഖേനയോ വളരെ പരിമിതമായ ഭാഗത്തിൽ കൂടിയാണ് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കാനുള്ള ചാൻസ് നമ്മുടെ കുട്ടികൾക്കുള്ളൂ. അല്ലാത്ത നിർബന്ധിതാവസ്ഥയിൽ പഠിക്കുന്ന ചാൻസുകൾ ഇല്ല. മറ്റു സ്വന്തം അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇസ്ലാമിനെ പഠിക്കണം, ഈ മതത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന ആ പ്രത്യേക ഇൻട്രസ്റ്റ് അവരിൽ ഇല്ലാത്തത് കൊണ്ട് പത്രം മുഖേനയോ അല്ലെങ്കിൽ ലേഖനങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ മുഖേനയോ കേൾക്കാനുള്ളതായ ചുറ്റുപാടിലേക്ക് അവരെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് ശിക്ഷണം നൽകുന്ന കാലഘട്ടത്തിൽ തന്നെ കിട്ടാത്തത് കൊണ്ട് അവരവിടേക്ക് എത്തുന്നില്ല എന്നില്ല താനും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതായ വിഭാഗത്തിൽ നിന്നിട്ട് തന്നെ എത്രയോ യുവാക്കളോട് ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യ 800 കൊല്ലം 800 മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് എന്ന വാർത്ത സൗദി അറേബ്യയിലും പ്രത്യേകിച്ച് മദീനയിലും വന്നതിന് ശേഷം ആദ്യമായി കേട്ടതായ 25-കാരനെയും 30-കാരനെയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ നാട് 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച നാടായിരുന്നു എന്ന വാർത്ത പോലും നമ്മുടെ മുമ്പിലില്ല, നമ്മുടെ യുവാക്കളുടെ മുമ്പിലില്ല. ഒരു പ്രാവശ്യമെങ്കിലും വിട്ടുകടന്നിട്ടില്ല. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പാലസ് ഉണ്ടാക്കണം, എങ്ങനെ വില്ല ഉണ്ടാക്കണം, എങ്ങനെ ഫോറയിലേക്ക് വരണം എന്നതൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞത് കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നിട്ട് പോലും ആ നീണ്ട 25 വർഷത്തിലൂടെ ഒരു നിമിഷമെങ്കിലും അവരുടെ മുമ്പിൽ കേൾക്കാൻ പോലും സാധിച്ചിട്ടില്ല 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച നാടായിരുന്നു ഇന്ത്യ എന്ന വാർത്ത. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, നമ്മുടെ മതം എന്ന് പറയുന്നതൊക്കെ പഴഞ്ചനാക്കി ഒന്നിനും കൊള്ളരുതാക്കി ഒരു പ്രത്യേക വിഭാഗത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് അതിൽ എല്ലാവരും ആ കുറ്റത്തിൽ പങ്കാളികളാണ് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പണ്ഡിതന്മാരാണെങ്കിൽ ആ രൂപത്തിൽ, ആ പാമരന്മാരാണെങ്കിൽ ആ രൂപത്തിൽ, നേതാക്കളാണെങ്കിൽ ആ രൂപത്തിൽ, മുസ്ലിങ്ങളുടെ ഈ സമുദായത്തിന്റെ മെമ്പർഷിപ്പ് നേടിയതായ എല്ലാ വിഭാഗവും ഇങ്ങനെയുള്ളതായ അധോഗതിക്ക് മറുപടി റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ പരലോകത്തിൽ നൽകേണ്ടി വരുമെന്ന കാര്യം ഗൌരവത്തോടുകൂടി നാം സ്മരിക്കേണ്ടതുണ്ട്. എന്നിട്ടെങ്കിലും ഇവിടെ ജീവിക്കാൻ ഭാഗ്യം നേടിയതായ മഹാത്മാക്കളാകുന്ന നിങ്ങളെ പോലെയുള്ളതായ വിഭാഗത്തിന്റെ ചുമതല ഈ നാട്ടിൽ ജീവിച്ച് മരിച്ചതായ ഉമറിനെ പോലെ, അബൂബക്കറിനെ പോലോത്തതായ ആ 200,000 വരുന്നതായ സഹാബിവരന്മാരുടെ, ആ അംബിയാക്കന്മാരുടെ, ആ മഹാത്മാക്കളുടെ ഹിസ്റ്ററികളുടെ ഗ്രന്ഥങ്ങൾ ഇവിടെ ധാരാളം കിട്ടാനുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും പള്ളി ദർസുകളിലേക്കും യത്തീംഖാനകളിലേക്കും മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും അയച്ചു കൊടുക്കുവാനും നാം സമ്പത്ത് ശേഖരിച്ചിട്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ നമ്മുടെ ചർച്ചാവിഷയമായി മാറേണ്ടതും നമ്മുടെ രാത്രി ഉറങ്ങാൻ വേണ്ടി കുട്ടികൾക്ക് കേൾപ്പിക്കേണ്ട കഥകളായി മാറേണ്ടതും നമ്മുടെ ഫിലിമായി മാറേണ്ടതും നമ്മുടെ ഹിസ്റ്ററിയായി മാറേണ്ടതും നമ്മുടെ ചർച്ചയായി മാറേണ്ടതും അതെല്ലാം നമ്മുടെ ചോര ആരിൽ ചലിക്കണം, അവരുടെ ചോരയിൽ നമ്മിൽ ചലിക്കേണ്ടതായ ആ മഹാത്മാക്കളുടെ കഥന കഥകളായിരിക്കണം എന്നത് വളരെ ഗൗരവത്തോടുകൂടി നാം തോന്നിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നാം ഇപ്പോൾ പെട്ടതിനേക്കാളും കൂടുതൽ അപകടത്തിലായിരിക്കും ഭാവിയിൽ പൊട്ടുപോവുക. നമുക്ക് വാളയിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, വിമാനം പറപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, നമുക്ക് കല്ലെറിയാൻ പോലും സാധിക്കുകയില്ല എന്നതാണ് നമുക്ക് ഇന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ആയുധം ഏറ്റെടുത്തുകൊണ്ട് ശത്രുക്കളോട് മത്സരിക്കാനുള്ളതായ ഈമാനിക ആവേശമോ തളപ്പോ ഇല്ല എന്നതാണ് നമ്മുടെ തകരാറ്. അതിനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്തതായ വിഭാഗത്തിന്റെ ഹിസ്റ്ററിയും കഥന കഥകളും നാം പഠിച്ചില്ല, ഉൾക്കൊണ്ടില്ല എന്നതാണ്. ആ കരള് മുറിച്ചു കൊടുത്ത, ആ കഴുത്ത് മുറിച്ചു കൊടുത്ത, ആ ജീവനെ വലിയ വിലയിർപ്പിച്ചു കൊടുത്ത ഈ ഇതെല്ലാം എന്നു വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്തു കൊടുത്ത മഹാത്മാക്കളുടെ കഥന കഥകളെ നാം പഠിച്ചു വെക്കുകയാണെങ്കിൽ നാം അത് ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നത് മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനും നമുക്ക് അത് കാരണത്താൽ ഈ മാനിക ആവേശം ഉണ്ടാക്കുവാനും നമുക്ക് അത് മുഖേന ശത്രുക്കളോട് മല്ലിടണം മത്സരിക്കണം നമ്മുടെ ഇസ്ലാമിന്റെ വിജയ പതാകയെ പറപ്പിക്കുക എന്നത് അത് നമ്മുടെ ചുമതലയാണ് എന്ന ആ ബോധം ഈ മാനിക ബോധം ഇസ്ലാമിക ഇൻട്രസ്റ്റ് ഈ ജിഹാദ് വീര്യം നമ്മളിൽ ഉണ്ടാവേണമെങ്കിൽ പ്രധാനം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം പരിശോധിച്ചാൽ മുൻഗാമികളുടെ കഥനക്കഥയാണ് റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുമ്പിൽ വിവരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രി ഓതിയതായ സൂറത്ത് യൂസഫിന്റെ അവസാനത്തിലുള്ള ആയത്തിൽ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്രത്തുൻ ലിഉലിൽ അൽബാബ് മാ കാന ഹദീസൻ യുഫ്തറ വലാകിൻ തസ്ദീഖ അല്ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ലഖദ് കാന ഫീ ഖസസിഹിം നിങ്ങൾ ഈ കേട്ട യൂസഫ് നബിയുടെയും അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തന്ന സർവ്വ നബിമാരും മുഖേനയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പാഠങ്ങളുണ്ട് പഠനാർഹമായ പല ഭാഗങ്ങളുമുണ്ട്. അത് പഠിക്കാൻ വേണ്ടി അത് ഉൾക്കൊള്ളാൻ വേണ്ടി അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് അവരുടെ ഹിസ്റ്ററിയെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത് കൂട്ടരെ എന്ന് ശിഷ്യരുടെ മുമ്പിൽ ലോകാതുരന്തമായ ആത്മാക്കളാകുന്ന അമ്പിയാക്കളുടെ കഥനക്കഥകളെ വെച്ചതിന് ശേഷം നമ്മുടെ വിവരിക്കുകയാണ് ഇവരുടെ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. മാസാന ഹദീസയുക്തറ ഇത് നിങ്ങൾ കാണുന്ന ഫിലിമുകൾ പോലെയുള്ളതായ വിനോദാഭാസങ്ങളിലൂടെ കാണുന്നത് പോലെയുള്ളതായ ഊഹാപോഹങ്ങൾ തോന്നിയതുപോലെ ഇല്ലാത്തതിനെ ഉണ്ടാക്കിയിട്ട് എഴുതി കുറിച്ചിട്ട് അത് ഫിലിമാക്കി മാറ്റുന്നതായ ആ ഊഹാപോഹങ്ങളല്ല ഇത്, മറിച്ച് യുക്തറയല്ല കെട്ടുകളയല്ല അസാധ്യമല്ല നോവലുകളല്ല മാസാന ഹദീസയുക്ത നിങ്ങളുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്നതായ തൗറാത്ത് ഇഞ്ചീൽ പോലത്തതായ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളുണ്ടല്ലോ അതിനെയെല്ലാം സ്ത്രീകരിച്ചു വരുന്നതായ ഗ്രന്ഥമാകുന്ന ഖുർആനിനെ സ്ഥാപിക്കുകയാണ്. ആ ഖുർആനിനെ കൊണ്ടുവന്ന നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ നബിയാണ് ദൂതനാണ് എന്നും സ്ഥാപിക്കലും മുമ്പുള്ള ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായ കഥനക്കഥകളിലുള്ളതായ വളഞ്ഞൊടിഞ്ഞ ഭാഗങ്ങളെല്ലാം സ്ത്രീകരിച്ചുകൊണ്ടല്ല ക്ലിയറാക്കിയും കൊണ്ട് അതിന്റെ യഥാർത്ഥ മാർഗങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഖുർആനിലൂടെ തെളിയിച്ചു വെക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബഹുദൻ വറഹ്മത്തൻ ലിഖൗമിൻ യുഅ്മിനൂൻ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന നബിയിൽ വിശ്വസിക്കുന്ന ഖുർആനിൽ വിശ്വസിക്കുന്ന ആ മഹാത്മാക്കൾക്ക് അത് സന്മാർഗം നൽകുന്നതും ആണ് ഹിസ്റ്ററികൾ. അതുകൊണ്ടാണ് ഖുർആനിന്റെ മൂന്നൊരു ഭാഗം കഥ പറയുന്നു അല്ലാഹു. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ കഥ പഠിപ്പിക്കുമ്പോൾ അത് നടീ നടന്മാരെ കുറിച്ചല്ല, ഗായകി ഗായകന്മാരെ കുറിച്ചല്ല, കളിക്കുന്നവരെ കുറിച്ചല്ല, വിനോദാവാസത്തിന്റെ ഉടമകളെ കുറിച്ചല്ല, ഒന്നുമല്ല, മറിച്ച് നാം പഠിപ്പിക്കേണ്ടത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ നേതാക്കളാകുന്ന ആ മഹാത്മാക്കളാകുന്ന സാബിയുരന്മാര് ചെറുപ്പത്തിലെ ഇവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയും യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയും 12, 13, 14 വയസ്സുള്ളതായ കുട്ടികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്രത്തിൽ വെച്ചിട്ട് റസൂലേ ഞങ്ങളെ യുദ്ധത്തിൽ കൊണ്ടുപോകണമെന്നുള്ളതായ ആഹ്ലാദത്തോടുകൂടി ആവേശത്തോടുകൂടി ആവശ്യപ്പെട്ടതായ ആ കഥനക്കഥകൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നിർത്തി വെക്കുമ്പോൾ അവർക്കും ഇസ്ലാമിക ഇൻട്രസ്റ്റും ആവേശവും ഉണ്ടാവുന്നു. അവർക്ക് പിന്നെ ഭാവിയിൽ പള്ളി പൊളിക്കാൻ വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഓടി രക്ഷപ്പെടാനല്ല തോന്നുക, മറിച്ച് ഇസ്ലാമിന് വേണ്ടി പോരാടി ഇസ്ലാമിന്റെ ചിഹ്നമാകുന്ന അള്ളാഹുവിന്റെ ചിഹ്നമാകുന്ന അള്ളാഹുവിന്റെ വീടുകളെ സംരക്ഷണത്തിന് വേണ്ടി മുൻപന്തിയിൽ പോകണം, പോരാടണം. മരിച്ചാൽ തരക്കേടില്ല, ഇസ്ലാമിന് വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്താൽ തരക്കേടില്ല. അതുകൊണ്ട് പല ലോകമോക്ഷം നേടാൻ സാധിക്കും, സ്വർഗം നേടാൻ സാധിക്കും. ഈ ഭൂമിയിൽ നിന്ന് തന്നെ മരിച്ചാൽ സ്വർഗത്തിലേക്ക് നേരിട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ആത്മാക്കളെ പക്ഷികളിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഭക്ഷണവും പാനീയവും കഴിച്ച് സുന്ദരമായ ജീവിതം കഴിക്കാനുള്ളതായ ശുഭദായ ആയി മാറാൻ സാധിക്കുമെന്ന ആ ബോധം, ആ വിജ്ഞാനം, ആ വീര്യം, ആ ജിഹാദി വീര്യം അവരിൽ ഉണ്ടാവുന്നതാണ്. ആ ഇഞ്ചക്ഷൻ ചെറുപ്പത്തിലെ നാം കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ നിന്നിട്ട് ആരെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ ഇസ്ലാമിക് കോളേജിലോ പഠിച്ചിട്ട് പുറത്തു വന്നാൽ അത് വളരെ പ്രയാസമായിട്ടാണ് വരിക. ഒരാൾക്ക് 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികൾ എന്നിട്ട് നല്ല കൽപ്പും കഴിവുള്ളവരെ എഞ്ചിനീയർ ആക്കാനോ ഡോക്ടർ ആക്കാനോ വിടുന്നതാണ്. അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു വ്യക്തിക്ക് കിർക്കുണ്ടെങ്കിൽ ആ കിർക്കുള്ള ആളെ ഇസ്ലാമിക കോളേജിലേക്കോ അല്ലെങ്കിൽ പള്ളി തടസ്സിലേക്കോ വിടലാണ് പദ്ധതി. അതേസമയത്ത് ലോകത്തിലുള്ള ഏറ്റവും ബുദ്ധിശാലികളാണ് ഈ മതം പഠിച്ചിട്ടുള്ളതും പഠിക്കേണ്ടതും പഠിപ്പിച്ചിട്ടുള്ളതും എന്ന കാര്യം ആ വിദ്യകൾ മറന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതാനും പരിമിതം അങ്ങനെയുള്ള വിഭാഗം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതായ ആ ആലയങ്ങളിലേക്ക് അവരെത്തിക്കഴിഞ്ഞാൽ വിദ്യ വിജ്ഞാനം വിജ്ഞാനം ചോർന്നു കൊടുക്കുന്ന കവർന്നു കൊടുക്കുന്നതായ ആലയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ ദേശി ഇഞ്ചക്ഷൻ കിട്ടാത്തത് കാരണത്താൽ അവർ രംഗത്ത് ഇറങ്ങുന്ന സമയത്ത് അവരുടെ കാലിപ്പട്ടം പോകണ്ട എന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പ്രസംഗിക്കുക, അവരുടെ ഖതീബ് സ്ഥാനം പോയി പോകണ്ട എന്ന് പേടിച്ചിട്ടായിരിക്കും പ്രസംഗിക്കുക, അവരുടെ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു പോകണ്ട എന്ന ഭയത്തോടു കൂടിയായിരിക്കും അവർ പ്രസംഗിക്കുക, അവർ ഭൗതിക നേട്ടത്തിന് വേണ്ടി അതിനെല്ലാം താങ്ങി നിന്നുകൊണ്ട് തണലായും കൊണ്ട് അവരുടെ പരലോകമോക്ഷം മറന്നുപോകുന്നതായിരിക്കും. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ കാരണം? ഉലായികല്ലദീന ഹദല്ലാ, നിങ്ങൾ ഈ കേട്ട വിഭാഗം അള്ളാഹു സന്മാർഗത്തിൽ നയിച്ച വിഭാഗമാണ്. ഫബിഹുദാഹു മുസ്തജഹ്, അവരുടെ ഹിദ്ദരി നിങ്ങൾ പഠിക്കൂ, എന്നിട്ട് അതിനെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തൂ എന്ന് അള്ളാഹു പറഞ്ഞതായ ആ നിയമാവലി നാം നടപ്പാക്കിയില്ല, നമ്മുടെ സന്താനത്തിന് നാം പഠിപ്പിച്ചു കൊടുത്തില്ല എന്ന അപകടമാണ്. ഇതിൽ നിന്നെല്ലാം നാം വിമുക്തരാവാനുള്ളതായ ഏറ്റവും നല്ല മാർഗം ചെറിയ ലെവലിലായിട്ടാണെങ്കിൽ അങ്ങനെ, പ്രസംഗത്തിലൂടെയാണെങ്കിൽ അങ്ങനെ, ഏത് രൂപത്തിലാണ് നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കാം. സൗദി അറേബ്യയിൽ വന്ന ശേഷം അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏത് ബുക്ക് സ്റ്റാളിലും നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം ഓരോ സഹാബാക്കളുടെ ഒറ്റക്കൊറ്റക്കായ ടീച്ചർ എഴുതിയ ചെറിയ രൂപത്തിൽ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടിക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അങ്ങനെ 10 വയസ്സ് മുതൽ 15 വരെ ഉള്ള കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെ പല രൂപത്തിൽ ഹിസ്റ്ററികൾ നമുക്ക് കാണാം. അതും ആ ചെറിയ വിലക്ക് 1 റിയാൽ 2 റിയാൽ 3 റിയാൽ വാങ്ങാതെ, വില കൂടിയ കാരണത്താൽ വാങ്ങാതിരുന്ന് കളയല്ല എന്ന് വിചാരിച്ചിട്ട് ആ ഇത് രചിക്കുന്ന രചയിതാക്കൾ തന്നെ വളരെ ലഘുവായ ലാഭം മാത്രമേ നേടുന്നുള്ളൂ. അങ്ങ് ആ രൂപത്തിൽ നാമും നമ്മുടെ നാട്ടിൽ ചെയ്തു വരികയാണെങ്കിൽ 25 കാരൻ സൗദിയിലേക്ക് എത്തിയതിന്റെ ശേഷം അവിടെ ഉമർ ഖത്താബിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇസ്ലാം വന്നിട്ട് 800 വർഷം ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടായിരുന്നു എന്ന വാർത്ത അറിയാതെ പോകുന്നതായ ഖേദകരമായ ദുഃഖകരമായ ദയനീയ അവസ്ഥയിലേക്ക് കേരളീയരെത്തുന്നതല്ല എന്നത് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഇസ്ലാമതം വിശ്വസിച്ച വാർത്ത നിങ്ങൾക്കെല്ലാം അറിയാം. ഉമർ ഇബ്നു ഖത്താബിന്റെ വരവ് അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാനായിരുന്നു എന്നതും, വധിക്കാൻ വന്ന വ്യക്തി മടങ്ങിപ്പോകുന്നത് തക്ബീർ ധ്വനികൾ മുഴക്കിയിട്ടായിരുന്നു എന്നതൊക്കെ നമുക്കറിയാം. അതേ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം വിശ്വസിച്ചതിന്റെ ശേഷം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ സാധാരണക്കാരെ പോലെ വന്നതല്ല, മറ്റുള്ള സഹാബാക്കളെ പോലെയല്ലായിരുന്നു ഉമറിന്റെ വരവ് എന്നതും നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ വരാൻ വേണ്ടി തീരുമാനിച്ചു പ്പോൾ പലരും ഒളിച്ചിട്ടും അറിയാതെയും ഓടി രക്ഷപ്പെട്ടു വന്നു. ആ അള്ളാഹുവിന്റെ വഹയ അനുസരിച്ച് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്ന വാർത്തയെ കുറിച്ച് ഹിസ്റ്ററി ഗ്രന്ഥകർത്താക്കൾ പറയുന്നു, അദ്ദേഹം മക്കയിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് പോവുകയാണ്. ഉരപ്പെട്ട വാളുമായിട്ട് കഅബയെ 7 പ്രാവശ്യം ചുറ്റുന്നു. എന്നിട്ട് ധൈര്യസമേതം കൂസാതെ മടിക്കാതെ അവിടെ ഗംഗേമന്മാരായ ആനച്ചടിയന്മാരായ ഇസ്ലാമിന്റെ മുൾച്ചെടികൾ ധാരണകൂത്തിലും പരിസരത്തിലും കൂട്ടം കൂടിയും കൊണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും, കൂസാതെ കൂട്ടാക്കാതെ പേടിക്കാതെ മടിക്കാതെ അദ്ദേഹം തവാഫ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഓരോ ഹിലക്കുകളെ ചുറ്റുകയാണ്. ഹിലക്ക് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വട്ടമിട്ട് വിരിയിരിക്കുന്നതായ വട്ടമേശയിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ കൂട്ടരെ, അല്ലയോ ആനത്തടിയന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പാപ്പാക്ക് മകൻ വേണ്ടയെന്നോ ഉമ്മാക്ക് മകൻ വേണ്ടയെന്നോ ഭാര്യക്ക് ഭർത്താവ് വേണ്ടയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരി വിധവകളായി ജീവിക്കണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിതാ ഹിജ്റ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഈ കാണുന്ന പർവ്വതത്തിന്റെ മുൻപിൽ നിന്നിട്ട് ആർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉമറിനെ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ട ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ മദീനയിലേക്ക് എത്തുന്നത് വരേക്കും ഒരു വ്യക്തി നേരിടുവാനോ മത്സരിക്കുവാനോ എതിർക്കുവാനോ വന്നിരുന്നില്ല. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക കാലഘട്ടത്തിൽ ജബ്ബാറായിരുന്നു. ഇസ്ലാമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന് വേണ്ടി മാത്രം ജബ്ബാറായിരുന്നു. അതേ സമയത്ത് വളരെ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ പറയപ്പെട്ടു കഴിഞ്ഞാൽ അത് ഒരു യസീമിന് വേദന വന്നുപോയി, അല്ലെങ്കിൽ ഒരാള് വിഷമിച്ചുപോയി, ഒരാൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നുപോയി എന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ ലോകത്തെ ഞെട്ടിപ്പിച്ചതായിരുന്ന റോമൻ പേർഷ്യൻ ചക്രവർത്തിയെ ഞെട്ടിപ്പിച്ചതായിരുന്ന ഉമർ കുട്ടികൾ കരയും പോലെ, 5ഓ 4ഓ വയസ്സുള്ള കുട്ടികൾ കരയും പോലെ കയറിയാറുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് അദ്ദേഹം ജബ്ബാർ? ശത്രുക്കളുടെ മുമ്പിൽ മാത്രമാണ്, ഇസ്ലാമിന്റെ നിയമാവലികൾ നടപ്പാക്കുന്നതിന്റെ മുമ്പിൽ മാത്രമാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു യഹൂദിയും മറ്റൊരു മുനാഫിഖായ ബിശ്ര എന്ന പേരിലുള്ള ഒരു വ്യക്തിയും കൂടി വന്നിട്ട് ഒരു അവരുടെ തമ്മിൽ നടന്നതായ ഒരു പണക്കത്തെ കുറിച്ച് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നിങ്ങളുടെ ഇടയിൽ നടന്നതായ ആ ചർച്ചകൾ അല്ലെങ്കിൽ പിണക്കം എന്താണെന്ന് നബി കോർട്ടിൽ വെച്ച് ചോദിക്കപ്പെട്ടു. അങ്ങനെ നബിയോട് മറുപടി നൽകിയപ്പോൾ, നീതിയുടെ വിധിയാണല്ലോ നബിയിൽ നിന്ന് കിട്ടുക, യഹൂദിയുടെ ആവശ്യാർത്ഥമാണ്. ആ മുസ്ലിമായി അഭിനയിക്കുന്ന കപടവിശ്വാസിയായ ബിശ്റും ഈ യഹൂദിയും റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പോയിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ വിധിയാണ് വിധിച്ചതുകൊണ്ട് ആ വിധി വന്നത് യഹൂദിക്ക് അനുകൂലമായിട്ടാണ്. അതേസമയത്ത് മുസ്ലിമായി അഭിനയിക്കുന്ന കപട വിശ്വാസിയാകുന്ന ആ മുനാഫിക്കിന് പ്രതികൂലമായിരുന്നു. ഈ പ്രതികൂല വിധി കേട്ടപ്പോൾ മുനാഫിക് അവിടുന്ന് ക്രോധിച്ചു, കോപിച്ചു. എന്നിട്ട് ജൂതനോട്, ഞാൻ മുഹമ്മദിന്റെ ആളായിട്ട് പോലും എനക്ക് അനുകൂലമായിട്ട് മുഹമ്മദ് വിധിച്ചില്ല, അതുകൊണ്ട് ഈ വിധിയെക്കുറിച്ച് ഒരു അപ്പീൽ നൽകണം, ഒരു നിരൂപണം, ഇതിനെക്കുറിച്ച് ഒരു ചിന്ത, ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം നമുക്ക് അമറിനോട് ചോദിക്കണം, അമർ എന്താ വിധിക്കുന്നത് നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കലാപുരുഷനാകുന്ന ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് ആ രണ്ട് വ്യക്തികൾ വരികയാണ്. എന്നിട്ട് യഹൂദി പറയുന്നു, ഇതാ ഞാനും ഈ ബിശറും കൂടി അല്ലാഹ് നിങ്ങളുടെ റസൂലിന്റെ നിങ്ങൾ റസൂലാണെന്ന് പറയുന്ന മുഹമ്മദിന്റെ അടുക്കലേക്ക് പ്രശ്നമായി പോയപ്പോൾ അവരിങ്ങനെ വിധിച്ചു, ആ വിധി ഇതാണ്. പക്ഷേ എന്റെ കൂട്ടുകാരനാകുന്ന ബിശറെ അത് കൂട്ടാക്കിയില്ല, നിങ്ങളുടെ ആൾക്കാരെ, നിങ്ങളെ മാപ്പിളയാണിവൻ, മാപ്പിളയായിട്ട് അഭിനയിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ, അവൻ ഒറിജിനൽ മുസൽമാനല്ല, ആ മനുഷ്യനെ അംഗീകരിച്ചില്ല. ബഹുമാനപ്പെട്ട ഉമർ ചോദിക്കുന്നു, അല്ലയോ ബിശറേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ച വിധിയിൽ നിനക്ക് പ്രീതിയില്ലേ? എന്റെ വിധി അന്വേഷിച്ചിട്ടാണോ നീ വന്നത്? അദ്ദേഹം പറയുന്നു, ആ അതാണ്, നിങ്ങളിൽ നീതി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഹമ്മദ് വിധിച്ചത് കണ്ടില്ലേ, യഹൂദിക്ക് അനുകൂലമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ, ശരി, ഞാൻ നല്ല വിധി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റൂമിന്റെ അകത്തേക്ക് ചെല്ലുകയും ഊരപ്പെട്ട വാളുമായി അദ്ദേഹത്തിന്റെ കഴുത്ത് ശിരസ് താഴെ ഇറക്കി വെക്കുകയും ചെയ്തു. ഇതാണ് എന്റെ വിധി, അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിയെ നിനക്ക് വിധിയിൽ തൃപ്തിയില്ലെങ്കിൽ, അങ്ങനെ തൃപ്തിയില്ലാത്തതായ ഒരു വ്യക്തി ഈ മതത്തിന്റെ മെമ്പർഷിപ്പിന് വേണ്ടി ജീവിക്കാൻ അർഹനല്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തീരുമാനം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകരിച്ചു, വിരോധിച്ചില്ല. എന്തുകൊണ്ട്? وما كان لمؤمن ولا مؤمنة ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ യോജിച്ചതേ അല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അല്ലാഹുവിന്റെ തിരുദൂതരും ഒരു വിധി വിധിച്ചു കഴിഞ്ഞാൽ, അയ്യക്കൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം, അവർക്ക് സ്വന്തം അഭിപ്രായം അതിലുണ്ടാവുക എന്നത്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, ഫല്യഹ്ദറിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ഫല്യഹ്ദറിൽ ലദീന യുഖാലിഫൂന അൻ അംരി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായി നീങ്ങുന്ന ആൾക്കാർക്ക് നിങ്ങൾ വാണിങ് നൽകുക റസൂൽ. എന്താണ് അന്തുസീബഹും ഫിത്ന, കഠിനകടകരമായ അപകടം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവർക്ക് നേടേണ്ടി വന്നേക്കാം. ഔസീബഹും അദാബുൻ അലീം, ഇവിടെ നിന്ന് അപകടം നേരിട്ടില്ലെങ്കിൽ പരലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല അള്ളാഹുന്റെ കോർട്ടിൽ വെച്ച്. അങ്ങനെ അള്ളാഹു വാണി നൽകിയ ആ റസൂലിന്റെ കൽപ്പന അനുസരിക്കാത്ത വ്യക്തിയുടെ ശിറസ് താഴെ ഇറക്കി വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് തന്നെ ലോകത്തിന് കാഴ്ചവെച്ചതായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവിടെ മദീനയുടെ ചരിത്രത്തിലുമെല്ലാം അദ്ദേഹത്തിന്റെ ഭരണകൂടം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും സുരക്ഷിതത്വം, എല്ലാവരും എവിടെയെല്ലാം ഉമറിന്റെ ഭരണമെത്തിയോ അവിടെയെല്ലാം എല്ലാവരും ജിസിയ കൊടുത്തിട്ട് കാസ്രീങ്ങളോ മുനാഫി ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഉമറിന്റെ ഭരണകൂടത്തിൽ കീഴടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും സുരക്ഷിതരായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാടായിരുന്നു. ജബല എന്ന് പറയുന്ന ജബലത്തിന് അഹിയം എന്നാണ് അവന്റെ പേര് എന്ന് ഓർക്കുന്നത്. ഒരു വിഡ്ഢി ഇവിടെ വന്നു, അദ്ദേഹം മുസ്ലിമായി. എന്നിട്ടോ മക്കയിൽ വന്നിട്ട് രാജാവാണ്, രാജാവ് മുസ്ലിമായി. അപ്പം മൂപ്പര് വിചാരിച്ചത് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അവിടുക്കൽ രാജകീയത്തിലുള്ളത് പോലെ തന്നെ രാജാവിനൊരു പദവി, പ്രജകൾക്ക് മറ്റൊരു പദവി, രാജാവിനൊരു റൂട്ട്, അങ്ങനെ ഓരോരു പ്രത്യേക വേർതിരിച്ചു കാണുക എന്നുള്ള സ്വഭാവം ഇസ്ലാമിൽ ഉണ്ടായിരിക്കുമെന്നാണ് മൂപ്പര് വിചാരിച്ചത്. എന്നിട്ട് മുസ്ലിമൊക്കെ ആയി കഴിഞ്ഞതിന്റെ ശേഷം ആ സൈന്യത്തോടു കൂടി കഅബത്തിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് കഅബ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാധാരണ നാടൻ മനുഷ്യൻ, ഗ്രാമീണർ, അദ്ദേഹത്തിന്റെ വസ്ത്രം മെലിച്ചു പോകുന്ന വസ്ത്രത്തിന്റെ സൈഡിലേക്ക് അദ്ദേഹത്തിന്റെ കാല് തട്ടിപ്പോയി. എടോ നീ ആരടോ, ഞാൻ ജബല വലിയ രാജാവ്, എന്റെ ബാക്കിൽ ഇത്രയും അടുത്ത് അതറില്ലാതെ വെല്ലാതെ ഇല്ലാതെ നടന്നിട്ട് എന്റെ തുണി ചവിട്ടാനോ നടത്ത അദ്ദേഹത്തിന്റെ കഥ. അദ്ദേഹത്തിന് ഇടിയിടിച്ചു, മൂക്കത്ത് പരിക്കേറ്റു പോയി ഇടി കണ്ടുകൊണ്ടപ്പോൾ ആയ കാലഘട്ടത്തിൽ ഈ ഗ്രാമീണര് കേസുമായിട്ട് അദ്ദേഹത്തിന്റെ പാർലമെന്റിലേക്ക് കോർട്ടിലേക്ക് ചെല്ലുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തെ അയക്കുന്നു അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി. കോർട്ടിൽ ഹാജരാക്കപ്പെടുന്നു. ജബലയോട് ചോദിക്കുന്നു, നീ ഇദ്ദേഹത്തെ ഇടിച്ചോ എന്ന. അതെ, ഞാൻ ഇടിച്ചത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിന് ശരിക്ക് കഥ കഴിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. അദ്ദേഹം സാക്ഷ്യത നിങ്ങൾ എന്താണെന്ന് അറിയാമോ? ഞാൻ രാജാവ്, എന്റെ തുണി ചവിട്ടാനൊക്കെ പറഞ്ഞാല് എന്നെ അവഹേളിക്കല്ലേ, നീ നിന്നിക്കല്ലേ, അത്രയും ബഹുമതിയും ബഹുമാനവും ഇല്ലാതെ രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് യോജിച്ചതാണോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ എന്ത് കാട്ടിയാലും എന്ത് പറഞ്ഞാലും വിരോധമില്ല. ഇസ്ലാമിന് ഇവിടെ ലാ ഫർഖ ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ വലാ അബിയ്യ വലാ അസ്വദ ഇല്ലാ ബിത്തഖ്വ. ഇസ്ലാമിൽ കർത്തവനില്ല, വെളുത്തവനില്ല, രാജാവില്ല, ഫഖീറില്ല, നേതാവില്ല, പ്രജകളില്ല, ഒരു വ്യത്യാസവും ഇസ്ലാമിന്റെ വിധി വിലക്കുകളിൽ ഇല്ല. എല്ലാവരും സവാസിയാണ്, കഅസ്നാനിൽ മുഷത്ത്, ചീർപ്പ് പോലെ എല്ലാ വാദവും ഒരുപോലെ നിൽക്കേണ്ടതാണ് എന്നതുപോലെയാണ് എന്റെ അടുക്കൽ എന്റെ പ്രജകൾ. നീ എന്റെ പ്രജയാണ്, നീ മുസ്ലിമാണെന്ന് വാദിക്കുന്നു, നീ മുസ്ലിമാണെങ്കിലും എന്റെ പ്രജയാണെങ്കിലും ഈ കോർട്ട് വിധിക്കുന്ന വിധി അള്ളാഹുവിന്റെ വിധി, ഖുർആന്റെ വിധി, ഇസ്ലാമിന്റെ വിധി. നീ അദ്ദേഹത്തിന്റെ മൂക്കിന് പരിക്കേൽപ്പിച്ചതുപോലെ അദ്ദേഹം നിന്റെ മൂക്കിന് പരിക്കേൽപ്പിക്കും എന്നതാണ്. നീ രാജാവായതുകൊണ്ടും നീ തെറി പറയുന്നവനായതുകൊണ്ടും ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് ബുദ്ധി ഉണ്ടായിരിക്കുമല്ലോ നിനക്ക്, അതുകൊണ്ട് നീ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിനക്ക് ചിന്തിക്കാൻ വേണ്ടി 3 ദിവസം ഞാൻ വിട്ടുതരാം. ഈ വിധിയെക്കുറിച്ച് നിന്റെ തീരുമാനം എന്താണ് എന്ന് 3 ദിവസത്തേക്ക് അദ്ദേഹത്തിന് ഒഴിവ് നൽകിയിട്ട് വിട്ടുകൊടുത്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അറിയാതെ അവൻ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു. മുർത്തദ്ദായി ഇസ്ലാം എന്ന് ഗേറ്റ് ഔട്ടായിട്ട് അദ്ദേഹം വീണ്ടും കാഫറായി പോയി മടങ്ങുകയും ചെയ്തു. അതെ, ഇവിടെ രാജാവും ഫഖീറും വ്യത്യാസം ില്ലാതെ നീതിയുടെ നിയമം നടപ്പാക്കുക എന്നതിൽ ലോകത്തിന് സുന്ദരമായ കാഴ്ചവെച്ചുകൊണ്ട് ഭരണം നടത്തിയതായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും സുരക്ഷിതരായതായിട്ട് ജീവിക്കാൻ സാധിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിലാണ് അംറു ഇബ്നു അൽആസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബിന്റെ കമാൻഡർ, ഈജിപ്തിൽ അവിടെ ക്യാമ്പടിച്ചു. യുദ്ധാവശ്യാർത്ഥം ക്യാമ്പടിച്ചിട്ട് കൊല കുറെ ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. ഫുസ്താസ് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് മാർബിൾ എന്നൊക്കെ വിവരിക്കാം അല്ലേ. അങ്ങനെ ആ കൊട്ടാരത്തിന്റെ പരിസരം, ഇത് കമാൻഡറുടെ വീട്, അതിന്റെ പരിസരം, അവിടെ ക്യാമ്പ് നിർണയിക്കുന്ന സ്ഥലത്തുള്ളതായ ആ വിശാലത, അതെല്ലാം നമുക്കറിയാം. അവിടെ ക്യാമ്പ് നിർണയിച്ച ആവശ്യം കഴിഞ്ഞിട്ട് അവർ ക്യാമ്പ് പൊളിക്കാൻ പോയ സമയത്ത് ഒരു ക്യാമ്പിന്റെ ഒരു ഭാഗത്ത് പ്രാവ് കൂടുകെട്ടിരിക്കുകയാണ്, വിടരാൻ പോവുകയാണ് കുട്ടികൾ മുട്ടയുടെ അകത്തിൽ നിന്നിട്ട്. അടുത്ത് വരും വരൂല എന്നുള്ള നിലക്കാണ്. സഹാബാക്കൾ തൊട്ടില്ല. തെണ്ടഴിക്കാനും യാത്ര തിരിക്കാനും കമാൻഡറുടെ ഓർഡർ വന്നപ്പോൾ അവിടെ സഹാബാക്കൾ ചിന്തിച്ചു, അമറിന്റെ അധീനത്തിൽ ഭരണകൂടത്തിൽ ജീവിക്കുന്ന വിഭാഗം അവിടെ നീതിയുടെ ഉടമകളായിട്ട് ജീവിക്കാനേ അവർക്ക് അറിയുകയുള്ളൂ, അതേ അവർക്ക് പരിചയമുള്ളൂ. അവർ വരുന്നു അമ്ര ഇബ്നുൽ ആസിന്റെ അടുക്കലേക്ക്, അവരോട് പറയുന്നു ടെന്റ് കാട്ടണമെന്ന്. അവിടെ പ്രാവ് കുട്ടി പ്രാവ് മുട്ടയുടെ മീതെ കിടക്കുകയാണ്, വിടന്നിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അമ്ര ഇബ്നുൽ ആസ് ഓർഡർ ആക്കുന്നു, നമ്മുടെ അധീനത്തിൽ നമ്മുടെ അതിഥിയായി ഇറങ്ങി തുടങ്ങിയതായ പ്രാവുകളെ നാം ഒരു കാലത്തും ദ്രോഹിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അവരെല്ലാം വിടരട്ടെ, പുറത്തിറങ്ങട്ടെ, അതിനുശേഷം ആ ടണ്ട് പൊളിച്ചാൽ മതി. ഉമറിന്റെ കാലഘട്ടത്തിൽ നീതി എവിടെ കെത്തി എന്നതാണ് നാം ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമറുള്ള ഖത്താബ് റളിയല്ലാഹു തആല പറയാറുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഹയവാനിൽ ജീവിക്ക് നാൽക്കാലിക്ക് ഇറാഖിന്റെ ഏതെങ്കിലും ഒരു പരിസരത്തിൽ അപകടം വരികയാണെങ്കിൽ ഉമറിനോട് കോർട്ടിൽ വെച്ചിട്ട്, സുപ്രീം കോർട്ടിൽ വെച്ചിട്ട് അല്ലാഹു ചോദിക്കുമെന്ന വാർത്ത ഉമർ ഏനി ആലോചിക്കണമെന്ന് ഉമർ റളിയല്ലാഹു തആല ശരീരത്തോട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ നീതി കാഴ്ചവെച്ചതായ ഉമർ ഖത്താബിന്റെ പല കഥകൾ, പല ഹിസ്റ്ററികൾ പല രൂപത്തിൽ കൂടി നാം പലപ്പോഴും നാം തന്നെ ക്ലാസ്സിൽ പറഞ്ഞതും നിങ്ങളും പണ്ട് തന്നെ പലരും കേട്ട് പരിചയമുള്ളതുമാണ്. നമുക്കത് കേൾക്കുക എന്നതല്ല മുഖ്യം, മറിച്ച് എവിടെയുണ്ട് ഉമറിന്റെ നീതി, എവിടെയുണ്ട് ഉമർ നമ്മുടെ കയ്യിൽ താക്കോല് വാങ്ങിത്തന്ന ബൈത്തുൽ മഖ്ദിസ്, എവിടെയുണ്ട് ആ അന്തസ്, എവിടെയുണ്ട് ഇന്ത്യയിൽ ഭരണകൂടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ വാപ്പയാളെന്നറിയപ്പെടുന്ന മനുഷ്യൻ വരേക്കും ഉമറിന്റെ ഭരണകൂടമായിരിക്കണം ഇന്ത്യയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടാനുകോടി മുസ്ലിം അമുസ്ലിം മനുഷ്യരാശിക്ക് ഇന്ത്യയിൽ നിന്ന് കേൾക്കാൻ സാധിച്ച ഉമറിന്റെ ശബ്ദം ഇന്ന് നാം നമ്മുടെ കുട്ടികൾക്ക് വരേക്കും കേൾപ്പിക്കുന്നില്ലല്ലോ, നമ്മുടെ ഭാര്യമാർക്ക് വരേക്കും പരിചയമില്ലല്ലോ, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും ഇല്ലല്ലോ, നാം അവരുടെ ജീവിതം പകർത്താറില്ലല്ലോ, ആ നീതി നാം പുലർത്താറില്ലല്ലോ. നാം പറഞ്ഞാൽ പോരാ, എന്റെ ഉപ്പാപ്പാക്കോൻ ആരുണ്ടായിരുന്നു എന്ന് പറയലല്ല മുഖ്യം, നമ്മുടെ നേതാക്കൾ അവരായിരുന്നു, നമുക്കും അവരുടെ ചില ഭാഗം ആ മാതൃകാ പുരുഷന്മാരിൽ നിന്നിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് എന്ന ബോധം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് മുഖ്യം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഹർറത്ത് വാഖമിലേക്ക് ഒരവസരത്തിൽ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ പോവുകയാണ്. അർദ്ധരാത്രിയാണ്, ഒരു ഭാഗത്ത് തീ കാണുന്നു. ഈ സംഭവം നിങ്ങൾ പലപ്പോഴും കേട്ടതായിരിക്കാം. ഹർറത്ത് വാഖമിലാണ് ഈ സംഭവം. ചരിത്രകാരന്മാർ എന്നിട്ട് പലരും ഇത് വിവരിക്കുന്നുണ്ട്. ഹർറത്ത് വാഖമിലേക്ക് എത്തിയപ്പോൾ അവിടെ തീ നാളം കാണുന്നു. അമരടുത്ത് ചെല്ലുന്നു, അതും ഞാൻ എടുക്കട്ടെ എന്നാണ് അനുവാദം ചോദിക്കാം. ഉദുനു ഇൻ ഖൈറൻ, നിങ്ങൾ നന്മയാണ് ഉദ്ദേശിച്ചെങ്കിൽ അടുത്തോളി എന്ന് വിട്ടുക. യാ അസ്ഹാബൽ ലൗ, നോക്കണം അസ്ഹാബൻ നാർന്നറിഞ്ഞില്ല, അവിടെ കണ്ടത് തീയാണ്. ഏ തീയുടെ ഉടമയെന്നല്ല പറയുന്നത്, ഏ പ്രകാശത്തിന്റെ ഉടമകളെ നിങ്ങൾ എന്ത് കാട്ടുന്നു ഈ സമയത്തെയും. അപ്പോൾ അവിടെ നിന്ന് ഒരു തള്ള പുറപ്പെടുകയാണ്. അവര് പുറപ്പെട്ടപ്പോൾ അവിടെ ഒരു തളിക വെച്ചിരിക്കുകയാണ്. അതിന്റെ താഴെ തീ കത്തുന്നുണ്ട്, അതിന്റെ അകത്ത് വെള്ളവുമുണ്ട്. എന്താണ് നിങ്ങൾ ഈ തീ കൊണ്ട് കാട്ടുന്നു ചോദിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഞാനും എന്റെ ഹസ്മും എന്റെ മറുവശവും ഉമറാണ്, ഉമറിനെ അള്ളാഹ് കാണും പോലെ കാട്ടട്ടെ. എന്താണ് ഉമർ കാട്ടിയത് കണ്ടില്ലേ? ഉമർ ഞങ്ങളെ ശ്രദ്ധിച്ചില്ല, കുട്ടികൾക്ക് തീറ്റി കൊടുക്കാൻ ഭക്ഷണമില്ലാത്തത് കാരണത്താൽ അവരെ ഉറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായിട്ട് ഞാൻ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമറും ഞാനും പോർട്ടിൽ പരലോകത്തിൽ വന്നാൽ ഉമറിനെ കുറിച്ച് ഞാൻ അള്ളാഹോട് പറയാനാ പറഞ്ഞത്. ഇത് കേൾക്കാൻ സാധിക്കുമോ ഉമറിന്? അസ്സലാം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സ്ഥിരതയില്ലാതെയാളായിട്ടാണ് അവരുടെ കോലം ഞാൻ കണ്ടത്. പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നു. ഈ സ്ത്രീക്ക് ഇത് വന്നത് ഉമറാണെന്നുള്ള വാർത്ത അറിയുകയില്ല. എന്നിട്ട് ഉമറുള്ള ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ ദഖീഖിലേക്കാണ് പോയത്. ബൈത്തുൽ മാലിൽ ബൈത്തുൽ ദഖീഖ് ഉണ്ട്. ബൈത്തുൽ ദഖീഖിൽ പോയിട്ട് അല്പം ദഖീഖ് എടുത്തതിന്റെ ശേഷം ഉമർ ഏറ്റുകയാണ്. അസ്ലം പറയുന്നു, ഞാൻ ഏൽക്കാമെന്ന്. അപ്പോൾ ഉമറുള്ള ഖത്താബ് പറയുന്നു, പരലോകത്തിൽ എന്റെ വിസ്ത്രം നിങ്ങൾ ഏൽക്കാൻ തയ്യാറുണ്ടോ അസ്ലമേ എന്ന്, എന്റെ കുറ്റം നിങ്ങൾ പരലോകത്തിലേക്കുമോ, എന്നാൽ നിങ്ങൾ വേറ്റോളി എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ സ്വയം ഏൽക്കുന്നു. എന്നിട്ട് വേഗം പോയിട്ട് അവിടെ ആ വെച്ച തളികയിലുള്ളതായ വെള്ളത്തിൽ ഒഴിക്കുകയാണ്, ഇടുകയാണ്. എന്ത് ദഖീഖ്? ഗോതമ്പ് മാവ്. ഗോതമ്പ് മാവ്. എന്നിട്ട് അസ്ലം ഉമറിനോട് പറയുന്നു, തീ കൊണ്ടുപോകാം. കത്തിച്ചിട്ട് അസ്ലം പറയുകയാണ്, ഉമറുള്ള ഖത്താബിന്റെ താടിയിലേക്ക് പുക വരുന്നു, മുഖത്തേക്ക് പുക വരുന്നു, തീ നാളം വരുന്നു. അങ്ങനെ ഉമർ സ്വയം ഊതിക്കൊണ്ടിരിക്കുകയാണ് കത്തിക്കാൻ വേണ്ടി, ഭക്ഷണം സ്വയം പാകം ചെയ്യുകയാണ്. ഉമർ എന്റെ കയ്യിൽ നിന്നിട്ട് വാങ്ങിയിട്ട് ആ സ്പൂണ് കൊണ്ട് അവർ തന്നെ കറക്കുകയാണ് ചെയ്തിരുന്നത്. അസ്ലം റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് സമാധാനത്തില്ല, അവർക്ക് കൊണ്ടുകൊടുക്കുകയും ആ വീട്ടിൽ നിന്നിട്ട് അല്പം അകലെ നിന്നിട്ട് നോക്കുകയാണ്, വീക്ഷിക്കുകയാണ്. അസ്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് വീക്ഷിക്കുന്നത്? ആ കുട്ടികൾ ഉറങ്ങാതിരുന്നത്, അവർക്ക് സഹർ നൽകിയത്, അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടത് അവരുടെ പട്ടിണിയായിരുന്നു. അതുകൊണ്ട് പട്ടിണി നീങ്ങുന്നത് കാണാതെ, അവർ ഉറങ്ങുന്നത് കാണാതെ ഞാൻ പോവുകയില്ല, പോയാൽ എന്നോട് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും അസലമേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറുപടി നൽകിയെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക, എന്താണ് ഈ സംഭവിച്ചത്, സംഭവിക്കുന്നത് എന്ന്. ഫൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരവസരത്തിൽ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം മുഴുവനും രാത്രി ഉറങ്ങാറില്ല, പകല് ഉറങ്ങാറില്ല. എവിടുന്ന് ഉറക്കം വന്നു, അവിടെ നിന്ന് തൂക്കലാണ് പദ്ധതി. എന്നാൽ അതൊരു ബെഡ് സീറ്റോ ഒരു ഉറങ്ങാനുള്ള പ്രത്യേക റൂമോ ഉമറിന് ഉണ്ടായിരുന്നില്ല. ഭരണകൂടം ഏറ്റെടുത്തതിന്റെ ശേഷം, ഖലീഫയായതിനു ശേഷം എന്നാണ് അവര് രാത്രി. ഫൽഹ പറയുന്നു, ഒരവസരത്തിൽ ഒരു വീട്ടിലേക്ക് കയറിട്ട് ചെല്ലുന്ന കണ്ടു. എന്താണ് കാട്ടുന്നത് ഈ അർദ്ധരാത്രി സമയത്തെന്ന് മൂപ്പർ മനസ്സിലാക്കി വളരെ വിട്ടുനിന്നു. എന്നിട്ട് ഫൽഹ പറയുകയാണ്, ഞാൻ അല്പം കഴിഞ്ഞ ശേഷം, ഉമർ പോയ ശേഷം ആ വീട്ടിന്റെ അകത്ത് വീട്ടുകാരോട് അനുവാദം ചോദിച്ച് കടന്നപ്പോൾ അവിടെ ഒരു വളരെ വാർദ്ധക്യം കൊണ്ട് ഒരു തള്ള ഇരിക്കുകയാണ്. തള്ളയോട് ചോദിച്ച്, ഈ വന്ന ശേഷം എന്താ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചെയ്യാറുണ്ടായിരുന്നത്? ആ തള്ള പറയുന്നു, ഈ വന്ന മനുഷ്യൻ കൊറേ കാലങ്ങളായി എന്റെ അടുക്കൽ വരാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇവിടെ എന്റെ ശുശ്രൂഷണത്തിന് ആരും തന്നെ ഇല്ല. ഞാൻ മുത്താഖാണ്, ഇവിടെ ഇരുന്നിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എന്റെ എല്ലാ സഹായങ്ങളും എന്റെ ഭക്ഷണങ്ങളും ദിവസം തോറും എന്റെ വസ്ത്രങ്ങൾ ക്ലിയർ ചെയ്യുക, അതേപോലെ എന്റെ വീട്ടിൽ നിന്നിട്ട് അഴുക്കുകൾ വരെ നീക്കുക എന്ന ജോലി ഈ വരുന്ന വ്യക്തിയാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഫൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ സ്ത്രീ പറഞ്ഞപ്പോൾ, നിങ്ങളെ ശേഷമുള്ള ഖലീഫമാരെ നിങ്ങൾ വളരെ വിഷമിപ്പിച്ചു ല്ലോ മറെ, നിങ്ങളെപ്പോലെ ഇനിയും ഇതുപോലെയുള്ളതായ നീതി പാലിച്ചുകൊണ്ട് ഖലീഫയാവാനും നേതാവാനും ആർക്കാണ് സാധിക്കുക? ഉമറേ, നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അന്വേഷിക്കാൻ നടന്നതായ എന്നെ അല്ലാഹ് എനിക്ക് അല്ലാഹു കൊടുത്തു തരട്ടെ എന്നായിരുന്നു ഫൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരുന്നത്. ഇതാണ് ഉമറിന്റെ സംഭവം. ومن يباري أباه الصن وطيرته ومن يحاول للفاروق تشبيها ആരാണ് ഫാറൂഖിനോട് തുല്യത ഉണ്ടാക്കാൻ പരിശ്രമിച്ചാലെത്തുക? ആർക്കും തന്നെ ഉമറിന്റെ ശേഷം സാധിച്ചിട്ടില്ല. ഉമറിന്റെ ശേഷം ലോകത്തിൽ ഉമറിനെ പോലോത്തതായ നേതാക്കളെയോ മനുഷ്യന്മാരെയോ മുസ്ലിമിനെയോ ലോകം കണ്ടിട്ടില്ല. ഒമൻ റആഹു അമാ മൽതിബിരി മുമ്പത്തി ഹൻവന്നാറു തഖുദു മിൻഹു വഹുവ യുസ്കീഹ ആരാണ് ആ ഉമർ എന്നറിയാമോ? മനുഷ്യന്മാർക്ക്, സാധാരണ മനുഷ്യന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ദഫയിത്ത് കലത്തിലിട്ട് ഇട്ടുകൊണ്ട് താഴെ നിന്ന് അദ്ദേഹം ഊതിക്കൊടുത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ തൊള്ളയുടെ തൊള്ള മറിഞ്ഞുപോയിരുന്നു ആ ദുഹാന് കാരണത്താൽ, പുക കാരണത്താൽ. അതുവരേക്കും സഹിച്ചുകൊണ്ട് ഊതിയിട്ട് തീ പിടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഉമറിനോട് തുല്യപ്പെടാൻ ഏത് നേതാക്കൾക്കാണ് ലോകത്തിൽ സാധിക്കുക? റആഹുനാക അമീറൽ മുഅ്മിനീന അല ഹാലിൻ തറുഉല അംറുല്ലാഹി റാഇഹാ ലോകത്തിലുള്ളതായ ഏത് നേതാക്കളാവട്ടെ പണ്ഡിതന്മാരാവട്ടെ ആര് തന്നെ ഈ സംഭവത്തിലേക്ക് അവരുടെ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അവർ ഞെട്ടിപ്പോകുന്നതാണ്. അവരവിടെ കാണുന്നത് സാധാരണ വീട്ടുവേലക്കാരനെയല്ല, പക്ഷേ ഖലീഫയായിട്ട് ജനങ്ങളെ സഹായിക്കുന്ന, ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് ഒരു നേതാവിനെയാണ് കാണുക. അതെ, യസ്തഖ്ബിലുന്നാറ ഹൗഫന്നാരി മിൻ ഖദിഹി യസ്തഖ്ബിലുന്നാറ ഹൗഫന്നാരി ഫി ഖദിഹി വൽ ഐനു മിൻ ഖശിയത്തിൻ സാലത് മആഖീഹാ അദ്ദേഹം തീയൂതിയത് പരലോകത്തെ തീയെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നിട്ട് വെള്ളമൊഴുകിയത് പരലോകത്തിലുള്ളതായ കഠിനകടോരമായ ശിക്ഷയെ ഓർത്തിട്ടായിരുന്നു. സ്വർഗത്തിന് ടിക്കറ്റ് വാങ്ങിയ ലോകത്തിൽ നിന്നിട്ട് ഭൂമിയിൽ നിന്നിട്ട് തന്നെ വഹയിലൂടെ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അഷറത്തുൽ മുബശ്ശരീന ഫിൽ ജന്ന എന്ന് പറയുന്ന ആ മഹാത്മാക്കൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന തോട്ടത്തിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ജിബ്രീൽ ഇറങ്ങിയുമുണ്ട്. അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്, ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്, ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണ്, അലിയും ഫിൽ ജന്ന, അലി സ്വർഗത്തിലാണ്, ഫൽഹത്തും ഫിൽ ജന്ന, ഫൽഹ സ്വർഗത്തിലാണ്, സഅദും ഫിൽ ജന്ന, സഅദ് സ്വർഗത്തിലാണ്, സഈദും ഫിൽ ജന്ന, അബ്ദുറഹ്മാനും ഔഫും ഫിൽ ജന്ന, അബൂ ഉബൈദത്തുൽ ജറാഹ ഫിൽ ജന്ന. എന്നീ പത്ത് പേർക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ് ഇറങ്ങിയപ്പോൾ ആ പത്ത് പേരിൽ പെട്ട വ്യക്തിയാണ് ഇവിടെ പരലോകത്തിലുള്ള തീയെ ഭയന്നുകൊണ്ട് ഇവിടെ തീ പിടിപ്പിച്ചു കൊടുക്കുകയാണ്, കത്തിച്ചു കൊടുക്കുകയാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടേക്ക് നാം എത്തുമെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നബി ബഹുമാനപ്പെട്ട ഉമറുള്ള ഖത്താബ് റളിയല്ലാഹു തആലാനു ഹജ്ജ് വേളയിൽ അത് അവരുടെ ഹിസ്റ്ററി ഒരു ദിവസം പറഞ്ഞാലൊന്നും തീരുന്നതല്ല, ഒരു ക്ലാസ്സിലൊന്നും തീർക്കാൻ പറ്റുന്നതല്ല. ഉമറിന്റെ കഥ ഉമർ റളിയല്ലാഹു തആലാനു എന്ന് ഉമർ അബഖരിയത്ത് ഉമർ എന്ന പുസ്തകം ഇവിടെ കിട്ടാം. ഇത്ര കട്ടിയുണ്ട്, വായിച്ചു തീരണമെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കൊക്കെ ഒരു മാസമൊക്കെ വേണ്ടി വരും വായിച്ചു തീരണമെങ്കിൽ. ഉമറിന്റെ പ്രത്യേകതയാണ് അതിലുള്ളത് റളിയല്ലാഹു തആലാനു. അതുകൊണ്ട് നാം ഇപ്പോൾ കഥ പറയലല്ല മുഖ്യം, മറിച്ച് അതിൽ നിന്ന് പാഠം പഠിക്കാനുള്ള ഭാഗങ്ങൾ മാത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു ഹജ്ജ് ചെയ്യുന്നു, അദ്ദേഹം ഖലീഫയായതിന് ശേഷമുള്ള ഹജ്ജാണ്. എന്നിട്ട് ആ ഹജ്ജ് വേളയിൽ അദ്ദേഹം എത്തുകയാണ് ഇവിടേക്ക് മുസ്ദലിഫയിലേക്ക്. മുസ്ദലിഫയിലേക്ക് എത്തിയപ്പോൾ മുസ്ദലിഫയിൽ വെച്ചിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, രക്ഷിതാവേ ഞാൻ വയസ്സ് കൂടിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ്, എന്റെ പ്രജകളും കൂടിയിരിക്കുകയാണ്, പറയേണ്ടതില്ലല്ലോ. പേർഷ്യൻ ചക്രവർത്തി മാറി കീഴടങ്ങി കഴിഞ്ഞു, റോമൻ ചക്രവർത്തി മാറി കീഴടങ്ങി കഴിഞ്ഞു. ഒരവസരത്തിൽ മദീനയിലേക്ക് പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലുള്ളതായ ആ നിധികളും ആ ഇത് ആഭരണങ്ങളും ആ ഇത് ഇവരുടെ ജീവിതത്തിൽ സഹപാഠം കണ്ടിട്ട് പോലുമില്ലാത്തതായ ആ വൈരക്കല്ലുകളും ആ നല്ല നല്ല സാധനങ്ങളും ദുനിയാവും അങ്ങട്ടെത്തിയപ്പോൾ അത് മുമ്പിൽ വിളർത്തി വെച്ച് അവരുടെ മുമ്പിൽ നിരത്തി വെച്ചതിന് ശേഷം അത് നോക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു കണ്ണുനീര് ധാരധാരയാക്കി ഒൽപ്പിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു, എന്റെ അനുശയത്തിന് നേതാവായ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ഈ കാഴ്ച കാണാൻ സാധിച്ചിട്ടില്ല, ഉമറാണ് ഈ കാഴ്ച കാണുന്നത്. സൂര്യനെ ശ്രമിക്കാത്ത സാമ്രാജ്യത്തിലേക്ക് എന്റെ ഭരണകൂടമാണ് എത്തിയത്. ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഭരണകൂടത്തിൽ ഏറ്റവും വലിയ ഭരണാധിപന്മാരുടെ കൊട്ടാരത്തിലുള്ളതായ സർവസമ്പത്തും എന്റെ കൊട്ടാരത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ കാഴ്ച അവർ കണ്ടിട്ടില്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൽ നിന്നിട്ട് വിമുക്തരാക്കിയതായേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ പരിശോധിച്ചതായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ചെയ്തത്. എന്താണ് കരയുകയാണ്? ചിരിക്കേണ്ട സന്ദർഭമാണ് നമുക്ക് തോന്നുക. ദുനിയാവ് കാണല്ലേ, സ്വർണം കാണല്ലേ, എന്താ അവർക്ക് സ്വർണം? ഇന്നലെ രാത്രി നിങ്ങൾ കേട്ടില്ലേ, ക്ലാസ്സിൽ വന്നവരാണെന്ന് അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഉകൈദർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സ്വർണം കൊണ്ടുണ്ടാക്കിയതായ വസ്ത്രവുമായിട്ട് വന്നത് കണ്ടപ്പോൾ സഹബാക്കൾ ഞെട്ടിയപ്പോൾ റസൂൽ പറയുന്നു, നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നിട്ട് ഖന്ദഖ് യുദ്ധത്തിൽ നിന്നിട്ട് ഷഹീദായതായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരലോകത്തിൽ സ്വർഗത്തിൽ അദ്ദേഹം നേടുന്നതായ കർച്ചീഫുണ്ടല്ലോ, ടവല്, അദ്ദേഹത്തിന്റെ തോർത്തമുണ്ട്. ആ സ്ഥാനത്തിലേക്ക് ലോകം മുഴുവനും എത്തുന്നതല്ല കൂട്ടരെ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ പ്രശ്നമല്ല, അത് നിങ്ങൾ ചിന്തിക്കേണ്ട കൂട്ടരും അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഇതെല്ലാം ഉണ്ടായിട്ട് പോലും അദ്ദേഹം കൊട്ടാരം കെട്ടിയിട്ടില്ല. അദ്ദേഹം താമസിച്ചിരുന്നത് കുടിലിൽ തന്നെയായിരുന്നു മരണം വരേക്കും. അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നില്ല, വൃക്ഷത്തിന്റെ താഴ്വരയിലായിരുന്നു ഉറങ്ങാറുണ്ടായിരുന്നത്. പേർഷ്യൻ ചക്രവർത്തിമാര് പലരും അവരുടെ പ്രതിനിധികളെ അയച്ചു കഴിഞ്ഞാൽ മദീനയിലേക്ക് വരുമ്പോൾ ഉമറിനെ വൃക്ഷത്തിന്റെ താഴ്വരയിൽ ഉറങ്ങുന്ന കാണുമ്പോൾ നിങ്ങൾ വിധികർത്താവായി ജീവിച്ചു, നീതിയായ നീതിമാനായ നേതാവായി ജീവിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതനായിട്ട് എവിടെയും ഉറങ്ങാൻ സാധിച്ചു. ഞങ്ങൾ പരാക്രമികളായി ജീവിച്ചു, ഞങ്ങൾക്ക് കൊട്ടാരത്തിൽ വരേക്കും ആയിരക്കണക്കിൽ പട്ടാളക്കാര് കാവൽപടന്മാരായിട്ട് പോലും കൊട്ടാരത്തിൽ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ഉമരേ എന്ന് ഉമറിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയപ്പെട്ടത് ഇതേ നമ്മുടെ അനിശ്ചേദ്യ നേതാവിനെ കുറിച്ചാണ്. അവര് പറയുന്നു, റബ്ബേ ഞാനിതാ എന്റെ പ്രജകൾ വ്യാപകമായി, എന്റെ നാടും ലോകത്തും നിന്റെ അനുഗ്രഹം കൊണ്ട് വ്യാപകമായി, എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു, എന്റെ വയസ്സ് കൂടി വന്നിരിക്കുകയാണ്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്ത സ്ഥലം ശരിക്കും പ്രായോഗികമാക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമറുള്ള ഭർത്താവ് ചെയ്യുന്നത്. അതെ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും ഏതുവരേക്കും ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് അറഫയിൽ വെച്ചിട്ട് പരസ്പരം അള്ളാഹുമായതായ അവകാശത്തിൽ എല്ലാവർക്കും ഞാൻ പുറത്തു വന്നിരിക്കുകയാണെന്ന് അള്ളാഹു പറഞ്ഞ രംഗമാണ് അറഫ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ എനക്കും എന്റെ ഉമ്മത്തികൾക്കും അഥവാ അവിടെ അച്ഛന് വേണ്ടി സമ്മേളിച്ചവർക്കും അവരുടെ ഇടയിലുള്ളതായ അവകാശങ്ങളിൽ വന്ന വീഴ്ചയിലും നീ പുറത്തു കൊടുക്കണേ രക്ഷിതാവേ എന്ന് അറഫയിൽ നിന്നിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അത് അള്ളാഹു ചെയ്തില്ല എന്നാണ്. പക്ഷെ അതുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനെ സമാധാനിപ്പിക്കുവാനും നമുക്കെല്ലാം സന്തോഷ വാർത്ത നൽകാനും വേണ്ടി മുസ്ദലിഫയിൽ വെച്ചിട്ട് അവർ പരസ്പരമുള്ള അവകാശം വരേക്കും ഹജ്ജിന് വേണ്ടി വന്നതായ മഹാത്മാക്കൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ് എന്നവിടെ അറിയിച്ചതായ മുസ്ദലിഫയിൽ വെച്ചിട്ടാണ് അമർ ചോദിക്കുന്നത്. രക്ഷിതാവേ, ഇപ്പോൾ എന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ നീ അമിത് നീ ഷഹീദായിട്ട് നീ മരിപ്പിക്കണമേ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ ഷഹീദായിട്ട് എന്നെ മരിപ്പിക്കണമേ. റവാഹുൽ ബുഖാരി. ബുഖാരി പോയി ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ ഈ കേട്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ പ്രാർത്ഥിച്ചു. മദീനയിലേക്ക് വന്നിട്ട് ഏതാനും ദിവസം കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിന്റെ മീതെ വെച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിൽ പറയുന്നു, ഇന്നലെ രാത്രി ഞാൻ കിനാവ് കണ്ടിരിക്കുകയാണ്. ഒരു പൂവങ്കോഴി വന്നിട്ട് എന്നെ രണ്ട് പ്രാവശ്യം എന്നെ കൊത്തുന്ന കണ്ടു. ഞാൻ എന്റെ മരണമാണെന്ന് മനസ്സിലാക്കുന്നു, എന്റെ മരണത്തോട് അടുത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്റെ ശേഷം നിങ്ങൾ പല ആരെയാണ് ഖലീഫിയ ക്കേണ്ടതെന്ന് പലരമെന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അക്കാര്യം അള്ളാഹുവിന്റെ റസൂല് ഏത് ആറ് വ്യക്തികളെ കുറിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ടാണോ മരിച്ചത് ആ ആറാളിലേക്ക് ആ കാര്യം ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. അവരാണ് എന്റെ മരണശേഷം മുഷാവറാംഗം, അവർ മുഷാവർ ചെയ്തിട്ട് തെരഞ്ഞെടുത്തോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം തത്വയേക്ക് ഒത്തിയെത്തി ചെയ്തുകൊണ്ട് ദീർഘ പ്രസംഗം നടത്തിയുകൊണ്ട് അദ്ദേഹം ഇറങ്ങുന്നു. ഏതാനും ദിവസം കഴിഞ്ഞ ശേഷം യൗമുമിൻ അയ്യാനില്ല, അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ ചരിത്ര പ്രധാനമായ ഒരു ദിവസത്തിൽ അദ്ദേഹം അതാ സുബ്ഹ് നമസ്കാരത്തിന്റെ ഇമാമത്ത് നിന്നുകൊണ്ട് വളരെ അർത്ഥഗാംഭീര്യതയോടുകൂടി അദ്ദേഹം ആദ്യത്തെ റക്അത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കവേ ദുഃഖനാകുന്ന അബൂലൂലത്ത് വന്നിട്ട് അദ്ദേഹത്തിന് കടാരി കൊണ്ട് കുത്തുകയാണ്. ഈ കുത്തേറ്റ വാർത്ത ബേക്കലുള്ളതായ ഏത് സഫിന്റെ ഉടമകൾക്കോ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ആരംഭിച്ചതായ തക്ബീറുദ്ദുനി ഉമറിന്റെ ശബ്ദമായിരുന്നു. റുക്കുവിലേക്ക് പോയതായ തക്ബീറുദ്ദുനി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനോ ഔഫിന്റെ ശബ്ദമായിരുന്നു. അപ്പോഴാണ് ബേക്കലുള്ളവർക്ക് മനസ്സിലായത് അവിടെ എന്തോ സംഭവിച്ചു, ഉമറിന് ഒതുപോയതായിരിക്കുമെന്ന് പലരും തെറ്റിദ്ധരിച്ചു പോയിരുന്നു. സംഭവിച്ചതല്ല, ഉമറിന് കുറ്റേറ്റ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനും ഔഫിന്റെ ബേക്കലിന് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് ഉമർ തലസ്ഥാനത്തിൽ നിർത്തുകയും അദ്ദേഹം നിലം പതിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിലം പതിച്ചതായ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ അവിടെ നിന്ന് ദീർഘശ്വാസം വലിക്കാൻ പോകുന്ന സമയത്ത് ചോര തെറുതെറെ അദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്നിട്ടും കുത്തെവിടെയെല്ലാം കൊണ്ടിരുന്നുവോ അവിടെ നിന്നിട്ടെല്ലാം ചോര ഒഴുകുകയാണ്. ഒലിക്കുന്ന വേളയിൽ അമറിനോട് ഞങ്ങൾ പറയുന്നു, അല്ലയോ ഖലീഫ, നിങ്ങളുടെ നമസ്കാരം പരിപൂർണമാക്കപ്പെട്ടിട്ടില്ല. ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ചോര ഒഴുകുന്നത് അറിയാത്ത രൂപത്തിൽ എണീറ്റ് നമസ്കരിക്കാൻ നിൽക്കാൻ വേണ്ടി പൊങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, വീണ്ടും വീണുപോകുന്നു. പൊങ്ങാൻ സാധിക്കുന്നില്ല. ചോരയിൽ പെരണ്ട് മരണത്തോട് മത്സരിക്കുന്ന മല്ലിടുന്ന ആ വേളയിലായതുകൊണ്ട് സാധിച്ചില്ല. അദ്ദേഹം പറയുന്നു, കൂട്ടരെ ഒരു അമാമത്ത് കൊണ്ടുവരൂ എന്ന്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു അമാമത്ത് കൊണ്ടുകൊടുത്തപ്പോൾ ആ അമാമ കൊണ്ട് അദ്ദേഹം യതഅമ്മം അഥവാ നാട കെട്ടുന്നു എന്നർത്ഥം. അങ്ങനെ ചോര ഒഴിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം നാട കെട്ടിയതിന്റെ ശേഷം അദ്ദേഹം നമസ്കരിച്ചതിന്റെ ശേഷം പറയുകയുണ്ടായി, വല്ലാഹി ലാ ഇസ്ലാമ ലിമൻ ലാ സലാതല, വല്ലാഹി ലാ ഇസ്ലാമ ലിമൻ ലാ സലാതല, വല്ലാഹി ലാ ഇസ്ലാമ ലിമൻ ലാ സലാതല. നമസ്കരിക്കാത്തവന് ഇസ്ലാമില്ല, നമസ്കരിക്കാത്തവന് മുസ്ലിമല്ല, നമസ്കരിക്കാത്തവന് മുസ്ലിമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിലം പതിക്കുന്നത്. നിലം പതിക്കാൻ പോയപ്പോൾ ഇനി ഇരുത്തം കൊള്ളുകയില്ല എന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വാപ്പാന്റെ തല അദ്ദേഹത്തിന്റെ മടിയിലേക്ക് ചേർക്കുന്നു. വാപ്പ പറയുന്നു, മകനെ എന്റെ തല താഴെ വെക്കൂ എന്ന്. മകൻ കൂട്ടാക്കിയില്ല, വീണ്ടും പറയുന്നു താഴെ വെക്കൂ എന്ന്. മകൻ കൂട്ടാക്കിയില്ല, മൂന്നാം പ്രാവശ്യം അദ്ദേഹം ആക്ഷേപത്തോടു കൂടി താഴെ വെക്കടോ എന്റെ തല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബിന്റെ തല മകൻ താഴെ വെക്കുന്നു. അവിടെ മണലാണ്, മാർബിളില്ല, ഇന്നത്തെ പള്ളിയല്ല അന്നത്തെ പള്ളി. ആ മണലിലേക്ക് തല വെച്ചപ്പോൾ മകൻ പറയുന്നു വാപ്പയെ കുറിച്ച്, എന്റെ വാപ്പ മുഖം പുരട്ടിയും കൊണ്ട് മണ്ണിലേക്ക് താടിയും മുഖവും എല്ലാം ഒരടിയും കൊണ്ട് എനിക്ക് ഉമറിന് റബ്ബുൽ പൊറുക്കുമോ 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 എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം മുഖത്തെ മണ്ണിലിട്ടുകൊണ്ട് മണ്ണിലേക്ക് വരുതിയും കൊണ്ടിരിക്കുന്ന സംഭവം ഞാൻ കണ്ടു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവസാന യാത്ര പറയാൻ വേണ്ടിയിട്ട് പലരും വരുന്ന കൂട്ടത്തിൽ അലി ഇബ്നു അബീ താലിബിനെ കാണുന്നു. അലീനെ നോക്കിയിട്ട്, ചരിത്രത്തിൽ നിൽക്കുന്നവരെ നോക്കിയിട്ട്, നിങ്ങൾ എന്നിട്ട് ആര് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിയുകയില്ല എന്ന് അലി പറയുന്നു. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾക്ക് സന്തോഷ വാർത്ത, നിങ്ങൾക്ക് സന്തോഷ വാർത്ത, നിങ്ങൾക്ക് ഷഹീദാവാൻ സാധിച്ചുവല്ലോ. ഞാൻ എത്ര കാലമാണ്, എത്ര പ്രാവശ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊള്ളയിൽ നിന്നിട്ട് ചെറുപ്പാക്കപ്പെട്ട വായിൽ നിന്നിട്ട് കേട്ടത്. خرجت ابو بكر انا وابو بكر عمر دخلت انا وابو بكر عمر رسول എപ്പോൾ പറയുകയാണെങ്കിൽ ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും കടന്നു, ഞാനും അബൂബക്കറും ഉമറും പുറപ്പെട്ടു, ഞാനും അബൂബക്കറും ഉമറും ചെയ്തു. അബൂബക്കർ ഉമർ രണ്ടുപേരെ കൂട്ടാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട നബിയുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത, നിങ്ങൾക്ക് ഷഹാദത്ത് മിണ്ടാതിരിക്കുവാനി, ഞാൻ കഫാഫായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടാ തരക്കേടില്ലായിരുന്നു എന്ന് ഉമറിന്റെ മറുപടി. അലി അത് നിങ്ങൾ പറയല്ല, ബഹുമതിയാണല്ലോ പറയുന്നത്, അത് നിങ്ങൾ പറയല്ല, ഞാൻ മുതല് മാത്രം നഷ്ടമില്ലാതെ കച്ചവടത്തിൽ ആക്ഷേപമില്ലാതെ അള്ളാന്റെ കോർട്ടിൽ എന്റെ അമല് കൊണ്ട് നേടാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് അവിടെ നിന്ന് ശിക്ഷയില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചാൽ തരക്കേടില്ലായിരുന്നു. അലിയെ നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്നായിരുന്നു ബഹുമാനപ്പെട്ട സ്വർഗത്തിന് ടിക്കറ്റ് വാങ്ങിയ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി. ഉടനെ വിളിക്കുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിക്കുന്നു, നിങ്ങളൊന്ന് പെട്ടെന്ന് നോക്കൂ എന്റെ കടം എത്രയാണ് എന്ന്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വാപ്പാന്റെ കടം നോക്കാൻ പോകുമ്പോൾ ചരിത്രകാരന്മാർ എഴുതുന്നു 86,000 ദിനാറോ റിയാലോ ദിർഹമോ അല്ലാഹു അലം 86,000 ഉമറിന്റെ കടമെന്നാണ്. ഉമർ ആരാണ്? റോമൻ ചക്രവർത്തിമാരെ പേർഷ്യൻ ചക്രവർത്തിമാരെ കീഴടക്കിയിട്ട് ലോകത്ത് ഏറ്റവും സുന്ദരമായ കൊട്ടാരം കെട്ടുകയാണെങ്കിൽ സാധിക്കുന്നതായ നേതാവ്, ലോകത്തിലുള്ള സർവ നേതാവ് സർവ പട്ടിണികളുടെയും അനാഥകളുടെയും വിധവകളുടെയും പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ജീവിച്ച ഉമറിന് ജനങ്ങൾക്ക് തീറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കടം വാങ്ങേണ്ടി വന്നിരുന്നത്. ആൽ ഉമറിൽ ഉമർ പറയുന്നു റളിയല്ലാഹു തആല അൻഹു, ആൽ ഉമറിൽ അഥവാ ഉമറിന്റെ കുടുംബത്തിൽ 86,000 കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ മകനെ, അല്ലെങ്കിൽ അതി ഗോത്രം ഉമറിന്റെ ഗോത്രമാണ്, അതി ഗോത്രക്കാർ ഒരുമിച്ച് കൂട്ടി കൊടുക്കട്ടെ മകനെ, അതി ഗോത്രക്കാരനില്ലെങ്കിൽ ഈ ഗോത്ര ഉപഗോത്രമാണ്, അതിന്റെ മെയിൻ ഗോത്രം ഖുറൈശാണ്, ഖുറൈശ് വംശത്തിൽപ്പെട്ട ആളാണ് ആ ഉമർ, അതുകൊണ്ട് അതി ഗോത്രത്തിൽ കിട്ടിയില്ലെങ്കിൽ ഖുറൈശികൾ ഒരുമിച്ച് കൂട്ടി കൊടുക്കട്ടെ, ഖുറൈശികളിലും ഒരുമിച്ച് കൂട്ടാൻ 86,000 കിട്ടിയില്ലെങ്കിൽ അതിൽ നിന്നിട്ട് മതി കടന്നു പോകരുത്, അവിടെ നിന്ന് അങ്ങട്ട് വിശദീകരിച്ചിട്ട് പോകരുത് എന്ന് വസിയത്ത് ചെയ്തുകൊണ്ടായിരുന്നു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റസൂൽ നിന്നിട്ട് പഠിച്ച പാഠമായിരുന്നു. നമ്മുടെ അനുശേദി നേതാവായ നബിയുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് പർവ്വതത്തെ സ്വർണമാക്കി തരികയാക്കണമെങ്കിൽ ആക്കിത്തരാമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ട് വേണ്ട എന്ന് തീരുമാനിച്ച റസൂൽ മരിച്ചപ്പോൾ യഹൂദിയുടെ അടുക്കൽ വീട്ടിലായിരുന്നു റസൂലുള്ളാഹിന്റെ ദിർഹയെ പടയങ്കി. എന്തിനാണ്? ഗോതമ്പത്തിന് വീട്ടിൽ ഭക്ഷണം കൊടുക്കാറില്ലാത്തത് കൊണ്ട്, ഭക്ഷണത്തിനുള്ളതായ മാർഗമില്ലാത്തത് കൊണ്ട് അയൽവാസിയായ യഹൂദിയുടെ അടുക്കിലേക്ക് നബി പടയങ്കി പണയം വെച്ചിട്ട് ഏതാനും ഗോതമ്പം വാങ്ങിയതായിരുന്നു. ആ ഗോതമ്പം മടക്കി കൊടുത്തിട്ട് ആ പടയങ്കി മടക്കി വാങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചിരുന്നില്ല മരണവേളയിൽ. ഇങ്ങനെയായിരുന്നു അവരുടെ നേതാവായ റസൂല്, നമ്മുടെ നേതാവായ റസൂല് പഠിപ്പിച്ച പാഠം അതാണ് ഉമർ ഉൾക്കൊണ്ടിരുന്നത്. ഉമർ തുടരുന്നു, മകനെ പെട്ടെന്ന് പോകൂ ആയിഷയുടെ ഹദ്റത്തിലേക്ക്. എന്നിട്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ട് കിടക്കുന്ന സ്ഥലത്ത് കിടക്കാൻ അനുവാദം ചോദിച്ചു. ആയിഷയുടെ വീട്ടിൽ പോകുന്നു മകൻ. മകൻ പോയപ്പോൾ ആയിഷ അവിടെ നിന്ന് കരയുകയാണ്, സംഭവം കേട്ടിരിക്കുകയാണ്.
ഇടി കൊണ്ടത് ഉമറിന്റെ നെഞ്ഞത്തല്ല, മുസ്ലിം ലോകത്തിന്റെ നെഞ്ഞത്താണ്, തലയിലാണ്, എല്ലായിടത്തുമാണ്. അതുകൊണ്ട് ആയിഷ അവിടെ നിന്ന് കരയുകയാണ്. കേട്ട ഉടനെ തന്നെ ഞാൻ ആ സ്ഥലം ഉദ്ദേശിച്ചത് എനക്കായിരുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബുഖാരിയുടെ റിപ്പോർട്ടാണ്. ഞാൻ ആ സ്ഥലം ഞാൻ കിടക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇന്ന് അല്ലാഹു റസൂലിന്റെ ഖലീഫ ഉമറിനെ, അമീറുൽ മുഅ്മിനീൻ ഉമറിനെ ഞാൻ തെരഞ്ഞെടുക്കുകയാണ് ആ സ്ഥലത്തിലേക്ക്. ഉമറിനേക്കാളും സ്ഥാനം എനിക്ക് എന്റെ ശരീരത്തിന് നൽകാൻ പറ്റുന്നതല്ല മകനെ, അതുകൊണ്ട് അത് സന്തോഷവാർത്ത നൽകിയേക്കു എന്ന് ഉമറിന്റെ മകൻ റളിയല്ലാഹു തആലാന്റെ മകൻ മസ്ജിദ് നബവിയുടെ പരിസരത്തിൽ വീണ് കിടക്കുന്ന വാപ്പാന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ വാപ്പ ഉമർ പറയുന്ന ജനങ്ങളോട് എന്നെ ഒന്ന് പൊക്കി ഇരുത്തു എന്ന് പൊക്കി ഇരുത്താൻ വേണ്ടി പറയുകയാണ്. വാർത്ത കേൾക്കാൻ വേണ്ടി എവിടെയാണ് കിടക്കാൻ പോകുന്നതെന്ന് അറിയണം. അങ്ങനെ പൊക്കിയിരുത്തിയപ്പോൾ മകനെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ചോദിക്കുന്നു, എന്ത് സംഭവിച്ചു എന്ന്? നിങ്ങൾ ഉദ്ദേശിച്ച സന്തോഷം തന്നെയാണ് എന്ന് വളരെ പ്രസന്നതയുടെ മുഖമായി മാറി ഉമറിന്റെ മുഖം കേട്ടപ്പോൾ എന്താണ് ഈ സന്തോഷ വാർത്ത? പറയും പോലെ ഇരിക്കുന്നു, ഇവിടെ എന്റെ കൂട്ടുകാരൻ ഞാൻ നാളെ എന്റെ കൂട്ടുകാരെ അടുക്കിലേക്ക് ചെല്ലുമല്ലോ, മുഹമ്മദും കൂട്ടുകാരെയും ഞാൻ എനിക്ക് നാളെ കാണാമല്ലോ എന്ന് ഉമർ പറയും പോലെ ഇരിക്കുന്നു. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സന്തോഷിച്ചു മാത്രം നിർത്തിയില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പോയിട്ട് ഉമർ എന്റെ വാപ്പ നിങ്ങളോട് വീണ്ടും അനുവാദം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അനുവാദം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. വീണ്ടും പോയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന് പരിപൂർണ സമ്മതമായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നതായ ആ മഹത്തായ വീട്ടിൽ കിടക്കാനുള്ള ഭാഗ്യത്തിനും നബിയുടെ കൂട്ടുകാരനായിട്ട് ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ ഫറജ്തു അന അബൂബക്കറിനു ഉമർ എന്ന് പറഞ്ഞതുപോലെ തന്നെ അബൂബക്കർ ഉമർ എപ്പോഴും കൂടെ പറയാറുള്ളത് പോലെ അവരുടെ കൂടെ തന്നെ ഒരേ ഇടത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഭാഗ്യം അല്ലാഹു അവർക്ക് നൽകി. ഇനിയും പല കാര്യങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അടുത്ത ക്ലാസുകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കുവാനും പറയുവാനും കേൾക്കുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അനുശേചി നേതാവായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവർ ജീവിച്ച ജീവിതത്തെ വിശാലമായി നമുക്ക് സ്വയം പഠിക്കുവാനും സന്താനങ്ങൾക്ക് പഠിപ്പിക്കുവാനും മുസ്ലിം കുട്ടികൾക്ക് പഠിപ്പിക്കുവാനും നമുക്കും അവർക്കും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും അവർ പോരാടിയ ദീനിന് വേണ്ടി, അവർ പോരാടിയ വിശ്വാസത്തിന് വേണ്ടി, അവർ പോരാടിയ തൗഹീദിന് വേണ്ടി നമുക്കും പോരാടുവാനും അല്ലാഹു അനുഗ്രഹിക്കുമാരാവട്ടെ. അവർ അവസാന നിമിഷത്തിൽ പറഞ്ഞതുപോലെയുള്ളതായ ആ ഒപ്പിയത് അനുസരിച്ച് നമുക്കും നമ്മുടെ കുടുംബത്തിൽ നിന്നും മുസ്ലിം ലോകത്തിൽ നിന്നും നമസ്കാരത്തിന് കൃത്യമായിട്ട് നിലനിർത്തിയും കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ ശരീരം കൊണ്ടും ധനം കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും എല്ലാ രൂപത്തിലും സഹകരിച്ചുകൊണ്ട് ആ ശരിക്ക് ഹിജ്മത്ത് ചെയ്തുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് വേണ്ടി വന്നാൽ ഇസ്ലാമിന് വേണ്ടി തന്നെ ശരീരത്തെ ആഹൂതി ചെയ്തുകൊണ്ട് ശുഹദാക്കളായി മരിച്ചുകൊണ്ട് ഇവിടെ മരിക്കാൻ ആഗ്രഹമുള്ള വ്യക്തി ഇവിടെ തന്നെ മരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാം എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ നാഥ ഈ സദസ്സിനോട് വിടവാങ്ങുന്നതിന് മുമ്പ് വിനോദാഭാസങ്ങളിൽ ജനങ്ങൾ കഴിച്ചു കൂട്ടുന്ന ഇങ്ങനെയുള്ളതായ ഈ ഒഴിവ് ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള സദസ്സിലേക്ക് നിന്റെ പ്രീതിയെ മാത്രം താമസിച്ചു കൊണ്ടുവന്നതായ ഈ മഹാത്മാക്കളെ നീ സ്വീകരിക്കണേ രക്ഷിതാവേ. അവർക്കും ഞങ്ങൾക്കും പുറത്തു തരണേ രക്ഷിതാവേ. ഇങ്ങനെയുള്ള സദസ്സിൽ വീണ്ടും വീണ്ടും പങ്കെടുക്കുവാനും നിന്റെ സാമീപ്യം നേടുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണേ രക്ഷിതാവേ. വരാൻ പോകുന്നതായ മാസം വരെ ഞങ്ങളുടെ ജീവനെ ഹയാസിനെ നീ നീട്ടണേ രക്ഷിതാവേ. ആ മാസത്തിനെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അതിനു മുമ്പ് തന്നെ ആഹ്ലാദത്തോടു കൂടി അതിനെ സ്വീകരിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണേ രക്ഷിതാവേ. അർഹമു റഹീമായ ലോകരക്ഷിതാവായ ഞങ്ങളുടെ നാഥ, ഈ സാധുക്കളായ പാവികളായ ദോഷികളായ അടിമകളുടെ ഹൃദയത്തിൽ എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ അതിനെയെല്ലാം നിറവേറ്റിത്തരണേ രക്ഷിതാവേ. കൂട്ടത്തിൽ രോഗമുള്ളവരുടെ രോഗത്തെ മാറ്റിക്കൊടുക്കണേ രക്ഷിതാവേ. കൂട്ടത്തിൽ മക്കളില്ലാത്തവർക്ക് സാലിഹായ സന്താനങ്ങളെ നൽകണേ രക്ഷിതാവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് ജോലിയെ നൽകണേ രക്ഷിതാവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ആരെങ്കിലും കുടുംബക്കാരോ മറ്റോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കണേ രക്ഷിതാവേ. ഞങ്ങളും അവരെപ്പോലെ മരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഖബറിനെ സ്വർഗ്ഗസ്വപാക്കി മാറ്റണം.
പ്രാർത്ഥനയേനാഥ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. റമദാൻ ആയ വെള്ളിയാഴ്ച ക്ലാസ് സ്ഥിരമായി പോകുന്നതാണ് ഇൻഷാ അല്ലാഹ്.
അപ്പോൾ അവർക്കൊക്കെ മരിക്കുന്ന സമയത്ത് അള്ളാഹനെ കാണുമ്പോൾ അവിടെ രക്ഷപ്രാപിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ. അതെ, നാം നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് നാം സാധാരണ പറഞ്ഞിട്ടുണ്ടല്ലേ, ഓം തീർത്ഥം മഹാതീർത്ഥം ഗോമേശം സാധമസ്താർ പ്രകാശത്തെ ഗുരു അന്തി ആദരാദരണ്ടാഹി ഗുരു നിർമ്മല വേദാന്ത.
ഇത് നമ്മുടെ നാട്ടിലുള്ളതായ പ്രചാരികൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് ഏത് ഭാഷയിലാണ്? സംസ്കൃതത്തിലാണ്.
അതിലും പറഞ്ഞ എന്താണ്? മക്കയിൽ ജനിച്ച മുഹമ്മദാണ് യഥാർത്ഥ നബി, അല്ലാഹു അല്ലാതെ ദൈവമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ മുസ്ലിം യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണമാസന്നമായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ അവൻ ആഗ്രഹിക്കേണ്ടതാണ് എന്നല്ലാതെ മുമ്പ് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുക എന്നത് പാടില്ലാതെ നാം പഠിച്ചു. പക്ഷേ മരണമാസന്നമായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ അന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട യസീദ് റുഖാശി റഖാശി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മരിച്ചതായ ഒരു സാലിഹായ മുഅ്മിനായ സാഹിദായ പണ്ഡിതനെ കുറിച്ച് പറയുന്നു. ആ പണ്ഡിതന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ ആ പണ്ഡിതന്റെ കുടുംബക്കാരെ നോക്കിയിട്ട് പറയുകയാണ്, കുടുംബങ്ങൾക്കറിയുന്നു മരിക്കാൻ പോകുന്നതായ വാപ്പാനെ നോക്കിയിട്ട് മക്കൾക്കറിയുന്നു, മരിക്കാൻ പോകുന്ന ഭാര്യ ഭർത്താവിനെ നോക്കിയിട്ട് ഭാര്യ കരയുന്നു. ഇത് കണ്ടപ്പോൾ മക്കളോട് ചോദിക്കുന്നു, മക്കളെ നിങ്ങൾ എന്തിനു കരയുന്നു? മക്കൾ പറയുന്നു, വാപ്പാ നിങ്ങൾ ഇവിടെ വാങ്ങുന്നത് ഓർത്തിട്ടാണ് ഞങ്ങൾ എത്തിയുമായി പോകുമല്ലോ നാളെ. ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനടി കരയുന്നത്? ഭാര്യ പറയുന്നു, ഞാൻ നാളെ വിധവയായി പോകുമല്ലോ എന്ന്. അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോടെല്ലാം ചോദിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് മൂപ്പരുടെ വിടവാങ്ങലിനെ ഓർത്തിട്ട് ഞങ്ങൾ കരയുകയാണ് എന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങളാരും എന്റെ ആശ്രത്തിന് വേണ്ടി കരഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ എന്റെ വാപ്പ മരിക്കുകയാണല്ലോ, എന്റെ ഭർത്താവ് മരിക്കുകയാണല്ലോ. ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് മനസ്സിന് മോചനം എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ കവലുള്ളതായ ചോദിക്കാൻ വരുന്ന മലക്കുകളെ എങ്ങനെ അഭിമുഖീകരിക്കും? അദ്ദേഹം മരിച്ചിട്ട് രണ്ടാമതായാത്തായി കഴിഞ്ഞാൽ വീണ്ടും പരലോകത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന കാര്യം നിങ്ങൾ ആരും ഓർത്തിട്ടുണ്ടോ? അതിന്റെ പേരിൽ നിങ്ങൾ ആരും കരഞ്ഞിട്ടുണ്ടോ എന്റെ മക്കളെ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ ചോദിച്ചതോടുകൂടി അദ്ദേഹം ഇവരുടെ എല്ലാം ആഗ്രഹം കേട്ടപ്പോൾ ഇന്നും ഇനിയും ഇവർക്ക് ഉണരാനായില്ലല്ലോ അട്ടഹാസിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാവിട്ട് അട്ടഹാസിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് ഇഹലോകവാസം പിടിയുകയും ചെയ്തു എന്നാണ് ബഹുമാനപ്പെട്ട അബു യസീദുർ അല്ലെങ്കിൽ യസീദുർ റഹാഖി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കാര്യം വളരെ ഗൗരവമാണ്. കഥ കേട്ട് രസിക്കാനല്ല പ്രശ്നം, ഒരുങ്ങണം, തയ്യാറെടുക്കണം. നാം ഇവിടെ നിന്ന് ക്ലാസ് കേട്ടിട്ട് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തുറച്ചു കാണേണ്ടതാണ് കേട്ടതായ കാര്യങ്ങൾ. നാം ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് സാധാരണ പറഞ്ഞു നമസ്കാരം മാത്രം നമസ്കരിക്കുന്നവരാണെങ്കിൽ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തും കൂടി പ്രവാസിവ് കൂടി നമസ്കരിക്കുന്നവരായി മാറുക. പ്രവാസികളും പറഞ്ഞു നമസ്കരിക്കുന്നവരാണെങ്കിൽ ക്ലാസിന് ശേഷം ജിക്റുകളും തസ്ബീഹുകളും നമസ്കാരാനന്തരം ചെല്ലേണ്ടത് ചെല്ലുന്നവരായി മാറുക. അതുപോലെ തന്നെ നാം മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട കടമകളിൽ, നമ്മുടെ കുട്ടികളെ വളർത്തുന്നതായ ശിക്ഷണത്തിൽ, നമ്മുടെ ഭാര്യമാർക്ക് ചെയ്യേണ്ടതായ ചുമതലകളിൽ, നമ്മുടെ അയൽവാസികൾക്ക് ചെയ്യേണ്ട ചുമതലകളിൽ, നമ്മുടെ കസീരന്മാരോട് ഇടപാട് നടത്തേണ്ടതായ പെരുമാറ്റത്തിലും ഇടപാടിലും, അങ്ങനെ നാം നമ്മുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നതായ ജീവിതത്തിന്റെ എല്ലാ പുറകളിലും ഇസ്ലാമിലെന്ത് വീഴ്ച വന്നിട്ടുണ്ടോ ആ വീഴ്ചകളെ നികത്താൻ വേണ്ടി നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ, പാടുപെടുന്നില്ലെങ്കിൽ, നാം ഈ ഒരുമിച്ചു കൂടുന്ന സമ്മതിച്ചും നാം ഈ കേൾക്കുന്ന പ്രസംഗത്തെക്കുറിച്ചും നാം ഈ പറയുന്ന കാര്യത്തെക്കുറിച്ചുമെല്ലാം പരലോകത്തിൽ ചോദിക്കപ്പെടും, മറുപടി പറയേണ്ടി വരും, അള്ളാഹുന്റെ അടുക്കൽ പതിവാണെന്ന് ശിക്ഷയേൽക്കേണ്ടി വരും. നാം നടപ്പാക്കിയില്ലെങ്കിൽ കേൾക്കാത്തവരെ പോലെയല്ല കേട്ടവർ, അറിയാത്തവരെ പോലെയല്ല അറിഞ്ഞവർ, പഠിക്കാത്തവരെ പോലെയല്ല പഠിച്ചവർ. ഈ വ്യത്യാസം നാം കണ്ടിരിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തെ, കാര്യം ഗൗരവം തന്നെയാണ്. ആ ഗൗരവം കൂടി തന്നെ നീ ഗൗനിക്കേണ്ടതുണ്ട്. അതെ, ഞാനിപ്പോൾ നിർത്തിവെക്കുകയാണ്. നമുക്ക് സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. പലർക്കും ആക്ഷേപമുണ്ടായിരിക്കാം, ഏഴു മാസമായിട്ടോ വിജയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏഴു മാസമായിട്ടും നമ്മൾ മയ്യത്ത് പരിപാലനം ചെയ്ത് കഴിഞ്ഞില്ലല്ലോ. എന്നാൽ കണ്ണോക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിന് അനുവദനീയമാണ്. മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഹറാമാണ്. മൂന്ന് ദിവസത്തിൽ കൂടുതൽ കണ്ണോക്ക് ഹറാമാണ്. വിഷയം മാറിയതല്ല കേട്ടോ, വിഷയം ഇത് തന്നെയാണ്. പക്ഷേ മുഖവുര എന്നോണം പുതുമുഖങ്ങളായ സുഹൃത്തുക്കളൊക്കെ പരിഗണിച്ചിട്ട് നമ്മുടെ ആത്മശുദ്ധീകരണത്തിനും നമ്മുടെ ആത്മ വളർച്ചയ്ക്കും വേണ്ടി, ഈമാനിക വളർച്ചയ്ക്കും വേണ്ടി ആവശ്യമുള്ളതായ പല കാര്യങ്ങളും എല്ലാ ക്ലാസ്സിലും ഞാൻ ഉണർത്താറുള്ളത് പോലെ ഇന്നും ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയമാണിത്. ഒരാൾ നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതാദും തഹജിയത്തും നടത്തൽ അനുവദനീയമാണ്. പക്ഷേ തഹജിയത്ത് നടത്തൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടുള്ളതല്ല. കണ്ണോക്ക് ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് ആ വീട്ടുകാർ വരുന്നവരെയൊക്കെ സ്വീകരിച്ചിട്ട് ആ വീട്ടിലേക്ക് പോയിട്ട് മരിച്ചവരുടെ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലുള്ളവരോട് അല്ലാഹു അജറല്ലാഹു അജാക്ക് എന്നും ഫറല്ലാഹു ലിമൻജിക്ക് എന്നും ലില്ലാഹി മാ ആതാ ലില്ലാഹി മാ മന മാ അഖദ എന്നൊക്കെ പറയൽ സുന്നത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടുള്ളതല്ല, ദിവസം മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകൾ, വീട്ടിലുള്ള സ്ത്രീകളാവട്ടെ അല്ലാത്തവരാവട്ടെ, മരിച്ച വീട്ടിൽ അവര് അത്ര പൂശാതിരിക്കുക, വാസനദ്രവ്യം പൂശാതിരിക്കുക, നല്ല വസ്ത്രം ധരിക്കാതിരിക്കുക എന്ന് പറയുന്നത് മുഴിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക, ഭംഗി പ്രകടമാക്കാതിരിക്കുക, ഇതൊക്കെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടുള്ളതല്ല. മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടുള്ളതല്ല. അത് നബിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തഫഖ് അലൈഹിയായ ബുഖാരിയിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വിരോധിച്ചതാണ്. എന്ത് തഹറമു അലൽ മയ്യിത്തി തർക്കുൽ ലിബാസി യഹറമു അലൽ تحرم على المرأة ترك اللباس والكهدي والطيبي أكثر من ثلاثة أيام مرشا لكي بينديت مون ديوسة الأدقم كحلو لواصلو كحلو مرنياد ترمى ولواصلو أدبولة النه واصلة درقو ولواصلو അതുപോലെ തന്നെ വസ്ത്രം, നല്ല വസ്ത്രം ഒഴിവാക്കലോ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടുള്ളതല്ല. ഇല്ല അല ജൗജിഹ, സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചാൽ ഒഴികെ. സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചാൽ ഒഴികെ. അപ്പോൾ വാപ്പ മരിച്ചാൽ പെൺമക്കളും ആൺമക്കളും ഒരുപോലെ മുമ്പ് പറഞ്ഞ നിയമത്തിന്റെ ബാധകമാണ്. എല്ലാവർക്കും മൂന്ന് ദിവസത്തിൽ കൂടുതൽ കണ്ണോക്ക് ആചരിക്കാനില്ല. ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതല്ല, പാടുള്ളതല്ല. എന്നാൽ ഭാര്യ ഭർത്താവിനെ മരിച്ചതാണെങ്കിൽ അർബഅത അശ്ഹുരിൻ വഅശറ, നാല് മാസവും പത്ത് ദിവസവുമാണ് അവൾ വസ്ത്രധാരണയിലും അവൾ തന്റെ പൂത്ത് കൂട്ടുന്നതിലും അത്ര പൂട്ടുന്നതിലും തുർമ ഉപയോഗിക്കുന്നതിലൊക്കെ കൃത്യനിഷ്ഠത പാലിക്കേണ്ടത്. അവളത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല നാല് മാസം വരേക്കും എന്ന് പറഞ്ഞാൽ ചടങ്ങ് സ്വരൂപത്തിൽ മാത്രം നമ്മുടെ നാട്ടിൽ കാണുന്ന രൂപത്തിലുള്ള പ്രത്യേക ആചാരമോ ചടങ്ങോ അല്ല എന്ത് നിദാദെന്ന് പറയുന്നത് മറക്കിരിക്കാന്ന് പറയാം. മറയിലിരിക്കുക, ഈ മറയിലിരിക്കുക എന്ന് പറയുന്നത് എന്തല്ല, ഒരു ആ രൂപത്തിലുള്ളതായ ചടങ്ങല്ല എന്നതുകൂടി മനസ്സിലാക്കണം. അപ്പോ അത് കുറെ അമിതമായ ആചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കടന്നുകൂടിയിട്ടുണ്ട് മറയിലിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. ആ ആചാരങ്ങൾ ഇസ്ലാമിലില്ല. അതേസമയത്ത് എന്താണ് ഈ ആചാരത്തിൽ പ്രധാനപ്പെട്ടത് ഞാൻ മനസ്സിലാക്കിയിട്ട് അള്ളാഹു അലം എന്താണ് അന്യരെ കാണൂല എന്നാണ്. അതിന് മുമ്പൊക്കെ അന്യരെ കാണാനാ, അന്യ സ്ത്രീകളെ കാണൂലാന്നാണ്, അന്യ പുരുഷന്മാരെ സ്ത്രീകൾ കാണൂലാന്നുള്ളതാണ്. അന്യ പുരുഷന്മാരെ സ്ത്രീകൾക്ക് കാണാൻ എപ്പോഴോ എപ്പോഴാണോ അവൾക്കും അവനും അല്ലാഹു അനുവദിച്ചുകൊണ്ട് ആയത്തിറക്കിയത്, ഇസ്ലാമിൽ അന്യ സ്ത്രീ അന്യ പുരുഷന്മാരെ സ്ത്രീകൾക്ക് കാണാൻ പാടുള്ളതല്ല എന്നുള്ളത് ഇസ്ലാമിന്റെ മെയിൻ നിയമമായിട്ട് ഈ മദീനത്തുൽ മുനവ്വറയിൽ ഇറങ്ങിയതാണ്. ഈ നാം ജീവിക്കുന്ന മദീനത്തുൽ മുനവ്വറയിലാണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയട മുതൽ ഇന്നിവരേക്കും ഇസ്ലാമിന്റെ നിയമം ഇതുവരെ ക്യാൻസലാക്കിയിട്ടില്ല, ആയിട്ടുമില്ല, ആക്കാനുള്ള അധികാരമോ അവകാശമോ ആർക്കും തന്നെ ഇല്ല. പക്ഷേ പ്രവർത്തന രൂപത്തിൽ മുസ്ലിങ്ങൾ അത് വലിച്ചെറിഞ്ഞിരിക്കുകയാണെന്ന് മാത്രം. ആ വലിച്ചെറിയാനുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ചോദിച്ചാൽ അവരിൽ തിരുമു കണ്ടു എന്നതാണ്. അവർ അമുസ്ലിങ്ങളുടെ ആചാരങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തി എന്നതാണ്. അമുസ്ലിങ്ങളുമായി കലർന്നവർ അങ്ങനെ കലർന്ന് ജീവിക്കുന്ന നാട്ടിൽ, അമുസ്ലിങ്ങളായി കലർന്ന് ജീവിക്കാത്ത നാട്ടിൽ അമുസ്ലിങ്ങൾ അഭിനയിക്കുന്ന ഫിലിംസുകൾ കണ്ടിട്ട് കണ്ടപ്പോൾ ഇങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യം നമുക്കും നേടിയെടുത്തൂടാ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞത് വലിച്ചെറിഞ്ഞു, പർദ എപ്പോൾ വലിച്ചെറിഞ്ഞു, അന്ന് അവർ അവരുടെ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞു എന്നത് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പർദ വിശ്വാസമാണ്, പർദ വിശ്വാസമാണ്. നമസ്കാരം പോലത്തതായ ഒരു ഇബാദത്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പർദ. അത് മരിച്ചാലും ഭർത്താവ് മരിച്ചാലും മാത്രം ചെയ്യേണ്ടതായ ഒരു പ്രത്യേക ചടങ്ങല്ല എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. വല്ലദീന യതവഫൂനമിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അഷ്ഹുർ വഅശ്ര فإذا بلغنا أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف من المكة برطاقاً ماري بريك مدى إسريقل أوري كرن يريكتين برنال أوري كاليانة النبيلدي أوريدي جدتي أوريدي شريدتي آريليكم സംസാരത്തിലൂടെയോ പ്രവർത്തനത്തിലൂടെയോ കല്യാണത്തിന് തയ്യാറുണ്ട് എന്നതായ ഒരുക്കങ്ങൾ അവർ ഇന്നത്തെ പ്രകടമാകാൻ പാടുള്ളതല്ല. എന്തിനാണ് ഈ ഭർത്താവ് മരിച്ചതായ സ്ത്രീ മറയിലിരിക്കുക എന്ന് പറയുന്ന നിയമം വന്നിട്ടുള്ളത്? ആ സമയത്ത് അവർക്ക് മറ്റാളും ആരുമായിട്ട് കല്യാണം കഴിക്കാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ പാടുള്ളതല്ല എന്നതാണ്. പർദ്ദ ധരിക്കാനുള്ളത് എല്ലായ്പ്പോഴും സ്ത്രീകൾ പർദ്ദ ധരിക്കേണ്ടതാണ്. അപ്പോൾ വാസ്ത്രദ്രവ്യങ്ങൾ പൂശിയിട്ട് കൂടുതൽ ഭംഗിയോടുകൂടി പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പെണ്ണുങ്ങളുടെ വാർത്ത എത്തിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും. ആ പെണ്ണുങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കണ്ടാത്ത നമ്മുടെ ആങ്ങളുടെ മക്കൾ ആങ്ങളയുടെ മകന് കെട്ടിച്ചു കൊടുത്താൽ വിരോധമില്ലാതെ പെണ്ണുങ്ങൾക്ക് തന്നെ തോന്നിപ്പോകുന്നതാണ്. എപ്പോൾ ഭംഗിയിൽ കാണുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഭംഗി ഒഴിവാക്കാൻ പറഞ്ഞത്. ആര്? ഭർത്താക്കന്മാർ മരിച്ചതായ സ്ത്രീകൾ. നിങ്ങളുടെ അവധിയാവുന്ന നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നോണ്ട് വിരോധമില്ല. അല്ലാഹു ബിമാ തഅമലൂന ഖബീര്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അല്ലാഹു കൃത്യമായിട്ട് ദീർഘദൃഷ്ടിയുള്ളതായ സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഫോൺ ചെയ്തിട്ട് പ്ലാൻ ഇട്ടോ ഈ അവധി കഴിഞ്ഞതിന് മുമ്പ് ഇല്ലേ എന്നുള്ളത് അല്ലാഹു അറിയും. അങ്ങനെ സംഭവിച്ചേക്കാം. ചിലവര് ഭർത്താക്കന്മാരെ ധരിച്ചാൽ ധരിച്ചു കിട്ടിയല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഭർത്താഭാര്യമാരുണ്ടാവും. അവ്യക്തമായതുകൊണ്ട് കല്യാണ പ്രശ്നം പറയുന്നത് കൊണ്ട് വിരോധമില്ല. വ്യക്തമായിട്ടല്ല, ഇപ്പോഴല്ല, അവധി കഴിയട്ടെ, അപ്പോൾ നോക്കാമെന്ന് അവ്യക്തമായി പറഞ്ഞു വിടുന്നതുകൊണ്ട് വിരോധമില്ല. ഇതൊക്കെ നിയമമാണ്, പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. ഭർത്താവ് വരിച്ചതായ ഒരു ഭാര്യനെ സംബന്ധിച്ചിടത്തോളം ആ നാല് മാസവും പത്ത് ദിവസത്തിന്റെ ഇടയിൽ അവളെ ഭാവിയിൽ കെട്ടണമെന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് ചർച്ച നടത്താൻ പോകരുത്. അഥവാ ചാൻസ് നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് പേടിയുണ്ടെങ്കിൽ അവ്യക്തമായിട്ട് പറഞ്ഞോളി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവ്യക്തമായ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു വെക്കുകയാണെങ്കിൽ വിരോധമില്ല. പക്ഷേ വാദം നടത്തരുത്, വാഗ്ദാനം നടത്തരുത്, ഹിത്വ നടത്തരുത്, അഥവാ നിശ്ചയം നടത്തരുത്. ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروا واعلموا أن الله غفور حليم. നിങ്ങൾ കല്യാണം കഴിച്ചു പോകരുത്, കളിക്കഴിക്കാനുള്ള തീരുമാനം എടുത്തു പോകരുത്. ഈ പറഞ്ഞ അവധിക്കിടയിൽ അല്ലാഹു കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. മുമ്പ് വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരുന്നതുമാണ്. എന്നാൽ മയ്യത്ത് കുളിപ്പിക്കേണ്ട രൂപം, മയ്യത്ത് കുളിപ്പിക്കൽ വാജിബാണ്. മയ്യത്ത് കുളിപ്പിക്കൽ വാജിബാണ്. പരിപൂർണമായ മയ്യത്താവട്ടെ കഷ്ണമാവട്ടെ, ആക്സിഡന്റിലൊക്കെ പെട്ടിട്ട് കഷ്ണം കിട്ടിയാൽ കിട്ടിയത്ര കഷ്ണത്തിന് കുളിപ്പിക്കുക. പക്ഷേ അള്ളാഹുവിന്റെ വഴിയിൽ ഷഹീദായ പോർക്കളത്തിൽ ഷഹീദായ ഷഹീദിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, കുളിപ്പിക്കാൻ പാടുള്ളതുമല്ല. പോർക്കളത്തിലല്ലാത്ത ഷഹീദിനെ കുളിപ്പിക്കേണ്ടതാണ്. അതായത് പരലോകത്തെ ചെയ്ത് ഇഹലോകത്തെ ചെയ്ത് രണ്ട് സൈസ് ചെയ്തുണ്ട്. പരലോക ചെയ്ത് എന്ന് പറഞ്ഞാൽ പോർക്കളത്തിൽ ചെയ്തായവരാണ് പരലോകത്തെ ചെയ്ത് നമ്മൾ പറയുക. എന്നാൽ ഇഹലോക ചെയ്ത് പറഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തുമുള്ള ചെയ്താണ് പോർക്കളത്തിൽ ചെയ്തായവർ. പരലോകത്തെ മാത്രം ചെയ്താണ് എന്ത്? പോർക്കളത്തിലല്ലാതെ ചെയ്തായവർ. സോറി, മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇഹലോകത്തിലും പരലോകത്തിലും ഒരുപോലെ ഷഹീദന്മാരായിട്ട് പരിഗണിക്കുന്നവരാണ് ആണാര്? പോർക്കളത്തിൽ ഷഹീദായ ആൾ. എന്നാൽ ഇഹലോകത്തിൽ നാം ഷഹീദന്മാരാക്കിയിട്ട് പരിഗണിക്കാറില്ല ആരെ? പോർക്കളത്തിൽ ഷഹീദാവാത്തവരെ, അപകടത്തിൽപ്പെട്ട് ഷഹീദായി പോകുന്നവർ, താഴൂൻ എന്ന് പോലത്തെ പകർച്ചവ്യാധികളിൽ ഷഹീദാവുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഷുഹദാക്കന്മാരുടെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത സന്തോഷ വാർത്ത അറിയിച്ചവരുണ്ട്. അങ്ങനെയുള്ള വിഭാഗത്തിനെ എന്ത് ചെയ്യണം? കുളിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭൂകമ്പത്തിൽ മരിച്ചവര്,
അതുപോലെ അപകടത്തിൽ ദിവസേനക്കാരുമായിട്ട് ഏറ്റുമുട്ടപ്പോൾ മരിക്കുന്ന മരണമൊക്കെ ഉണ്ടല്ലോ, അത് നേരിട്ട് പോർക്കള യുദ്ധമെന്ന് അതിനെ കുറിച്ച് പറഞ്ഞുകൂടാ എന്നാണ് പണ്ഡിതന്മാരുടെ നിഗമനം. പോർക്കള യുദ്ധം വേറെയാണ്, ദിവസക്കാരൻക്കാർ വന്നിട്ട് നമ്മുടെ വീട് കയറിയിട്ട് നമ്മെ ആക്രമിച്ചിട്ട് കൊല്ലുന്നത് വേറെയാണ്. ആ കൊല്ലുന്ന കൊല ഇതിൽ ബാധകമല്ല എന്നാണ് ഹനഫി മദേവന്റെ ഉടമകളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ബൊംബെയിൽ കുഴപ്പമുണ്ടായിരുന്ന സമയത്ത് ആരെയും കുളിപ്പിക്കാതെയും കമ്പം ചെയ്യാതെയുമാണ് കബറടക്കിയത് എന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് ശരിയല്ല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോർക്കള യുദ്ധത്തിന്റെ ഹുക്കും അവർക്കില്ല എന്നതാണ്. ഭൂകമ്പം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ നാടാണ്, 160,000 പേരാണ് മരിച്ചവരും നാടില്ലാത്തവരും വീടില്ലാത്തവരുമായിട്ടുള്ള എണ്ണം ഇന്നത്തെ പത്രത്തിലുള്ളത്. ഇന്ത്യയിൽ 160,000 പേർക്ക് അതിൽ മരിച്ചവരുമുണ്ട്, വീടില്ലാത്തവരുമുണ്ട്. വീടും നാടുമില്ലാത്ത ആൾക്കാർ അടക്കം 160,000 പേര് ഇന്നത്തെ മദീന അൽമദീന പത്രത്തിൽ കാണാം. അള്ളാഹു നമ്മുടെ നാട്ടിനെ നന്നായി പരിശോധിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ ശിക്ഷ എന്നാണ് പത്രം എഴുതിയിട്ടുള്ളത്. ഈ കാല ഈ നൂറ്റാണ്ടിൽ ഇത്ര വലിയ ശിക്ഷ ലോകം കേട്ടിട്ടില്ല. അത്ര വലിയ ഭയാനകമായ ശിക്ഷയായിരുന്നു ഇന്ത്യയിൽ ബഹുദൈവവിശ്വാസികളുടെ നാട്ടിൽ ഉണ്ടായത്. അതുകൊണ്ട് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അള്ളാഹു മനസ്സിലാക്കാൻ വേണ്ടി എപ്പോൾ മുന്നോട്ട് വരുന്നുവോ അപ്പോൾ മാത്രമേ അള്ളാഹുന്റെ കോപത്തിന്റെ കട്ടിക്ക് കുറവുണ്ടാവുകയുള്ളൂ. അള്ളാഹു അതിനെ നന്നായി അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്നാൽ എന്തുകൊണ്ട് ശുഹദാക്കളെ കുളിപ്പിക്കാൻ പാടുള്ളതല്ല? ശുഹദാക്കളിൽ നിന്ന് ചോലിച്ചു വരുന്നതായ ചോര നിസ്കാണ്, കസ്തൂരിയാണ്. കസ്തൂരി പരലോക കസ്തൂരിയാണ്. ആ കസ്തൂരിയുടെ വാസന നാം നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. അങ്ങനെ തന്നെ പരലോകത്തിൽ ആ വാസനയുമായിട്ടാണ് അവർ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരിക പരലോകത്തിൽ. അതുകൊണ്ട് അവരെ കുളിപ്പിക്കാൻ പാടുള്ളതല്ല എന്നാണ്. കുളിപ്പിക്കേണ്ടത് ശരീരം മുഴുവനും വെള്ളം എത്തിക്കേണ്ടതാണ്. ഉയർന്ന സ്ഥലത്ത് മയ്യത്തിന് കിടത്തുക. സാലിഹായ, അമീനായ, വിശ്വസ്തനായ, നമസ്കരിക്കുന്ന, അള്ളാഹുനെ പേടിയുള്ള മനുഷ്യരെ കുളിപ്പിക്കേണ്ടതാണ്. അള്ളാഹുനെ ഭയമുള്ളതായ സാലിഹായ, അള്ളാഹുനെ ഭയമുള്ള വ്യക്തി, നിസ്കരിക്കുന്നവനാണെന്ന് തോന്നുന്ന വ്യക്തികളല്ലാതെ ചണ്ടികളെ കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വിടരുത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അങ്ങനെയായിരുന്നു. അദ്ദേഹം ഇത് കുളിപ്പിക്കുന്ന മയ്യത്തിന്റെ പള്ളയെ അല്പം വേദന കൂടാതെ, വേദന ഉണ്ടാക്കാതെ രൂപത്തിൽ വീനി കൊണ്ട് താഴെ അഴുക്കുകളെ താഴ്ത്തി ഇറക്കാൻ വേണ്ടി വിപ്പോടുകൂടി മയത്തോടുകൂടി തടകേണ്ടതാണ്. എന്നിട്ട് ഈ തടകുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ തുണി ചുരുട്ടേണ്ടതാണ്. എന്നിട്ട് ഗുഹ്യ സ്ഥാനത്തെ കഴുകേണ്ടതുമാണ്. ഗടര് കയ്യിൽ തുണി ചുരുട്ടിയിട്ട് കുളിപ്പിക്കുന്ന വ്യക്തി, എന്നിട്ട് അദ്ദേഹത്തിന് ജീവിക്കുന്നവൻ ഉതൊടുക്കുന്നത് പോലെയുള്ളതായ ഉതൊടുക്കേണ്ടതാണ്. എന്നിട്ട് ശരീരത്തിന്റെ മീതെ തല മുതൽ കാല് വരേക്കും പരിപൂർണമായിട്ട് വെള്ളം കുളിപ്പിക്കേണ്ടതാണ്. തലയിൽ നിന്നിട്ട് കാലിലേക്ക് 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം കുളിപ്പിക്കുന്ന സമയത്ത് പണ്ടത്തെ സിദ്രാണ് ഉപയോഗിക്കുക. ഇന്ന് സോപ്പ് എന്ന് പറയാം. സോപ്പോ അല്ലെങ്കിൽ മറ്റ് വല്ല സാധനവും ആ സമയത്ത് കുളിപ്പിക്കുമ്പോൾ ഈ കൂടുതൽ സ്ത്രീയാണെങ്കിൽ അഴുക്കുകൾ നീങ്ങി പോകാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്നതുകൊണ്ട് വിരോധമില്ല. സ്ത്രീയാണെങ്കിൽ അവരുടെ മുടി നെയ്തിട്ടുള്ള മുടിയാണെങ്കിൽ വിടർത്തുക, നെയ്ത്തിനെ ഒഴിവാക്കുക. എന്നിട്ട് അവരുടെ മുടിയിനെ വീണ്ടും കുളിപ്പിച്ചതിന് ശേഷം നെയ്യുകയും ചെയ്യുക. നെയ്ത്ത് എന്ന് പറയുന്നത് മുടയുകയും ചെയ്യുക. ഞങ്ങളുടെ ഭാഷയാണ് മനസ്സിലാവാത്തത് എന്ന് പറയുക. മുടയുകയും ചെയ്യുക. എന്തിന്? മുടിയെ കുളിപ്പിച്ചതിന്റെ ശേഷം. എന്നിട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മകൾ മരിച്ചപ്പോൾ, സൈനബ് റളിയല്ലാഹു തആല അൻഹ മരിച്ചപ്പോൾ റസൂൽ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിരുന്നു. അങ്ങനെ നാം ചെയ്യൽ സുന്നത്താണ്. ഒരാളെ കുളിപ്പിക്കാനുള്ളതായ വെള്ളമില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, സൗകര്യമില്ലെങ്കിൽ, ചുറ്റുപാടില്ലെങ്കിൽ, ഒന്നിരിക്കലോ ഒരു സ്ത്രീയാണ് കുളിപ്പിക്കാൻ പറ്റുന്നതായ സ്ത്രീകളില്ല, പുരുഷന്മാർ, അന്യപുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്ഷേമം ചെയ്യിപ്പിച്ചാൽ മതി, കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. അന്യ സ്ത്രീകളെ അന്യപുരുഷന്മാരെ കുളിപ്പിക്കാൻ പാടുള്ളതല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളതായ ചുറ്റുപാടിലേക്ക് എത്തുകയാണെങ്കിൽ വെള്ളം പുരുഷന്മാർ, ഒരു പുരുഷൻ മരിച്ചു, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, മുഴുവൻ സ്ത്രീകളും അന്യ സ്ത്രീകളാണ്. എന്നാൽ ആ പുരുഷന് എന്ത് ചെയ്യുക? ക്ഷേമം ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വെള്ളമില്ലെങ്കിൽ ക്ഷേമം ചെയ്യാം. എന്നാൽ കുളിപ്പിക്കാൻ ഏറ്റവും ഉത്തമം രണ്ടാലൊരു ഭർത്താവ് മരിച്ചാൽ ഭാര്യ മരിച്ചാൽ ഭർത്താവ് അങ്ങോട്ടുമാണ് ഏറ്റവും അഫ്വലതാണ്. അതുകൊണ്ട് കുളിപ്പിക്കുന്ന രൂപം പഠിച്ചു വെച്ചാൽ നമുക്ക് അത് ഉത്തമമാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരത്തിൽ ആയിഷയോട് പറഞ്ഞ്, നിങ്ങൾ എന്നേക്കാളും മുമ്പ് മരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കുളിപ്പിച്ചിരുന്നേനെയും
ഇൻഷാഅല്ലാഹ് തുടർന്നുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മയ്യത്ത് പരിപാലനത്തെ കുറിച്ച് സംസാരിക്കുവാനും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ കേട്ടതിലും ഇപ്പോൾ കേട്ടതായ കാര്യങ്ങളിലും വല്ല വിഷയവും വല്ല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ, പൊതുവേ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കും ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ചിലപ്പോൾ അതേ ആഴ്ചയിൽ അല്ലെങ്കിൽ തൊട്ടാഴ്ചയിൽ മറുപടി കിട്ടുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇതുവരെ പറഞ്ഞതിനെ ഒരു വിവാദത്തായി അംഗീകരിക്കുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ, സത്യത്തിന് വേണ്ടി പോരാടുവാൻ, സത്യത്തിന് വേണ്ടി മരിക്കുവാൻ പരലോക ശ്രോതാക്കളോട് കൂടി, സാലിഹങ്ങളോട് കൂടി നമ്മുടെ നിശ്ചയത്തിൽ നേതാവിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ അല്ലാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന സദസ്സാക്കി മാറ്റട്ടെ. ഈ സദസ്സിൽ നാം ഇവിടെ നിന്ന് ഒഴിവായി പോകുന്ന സമയത്ത് അന്ന് ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ യാതൊരു പാപവും ഇല്ലാതെ പാപമോചിതരായിട്ട് മടങ്ങാനുള്ളതായ ഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളും ജ്യേഷ്ഠാന്മാർ പങ്കന്മാർ ഗൗരവീ മഹാന്മാർ മഹാദികൾക്ക് എല്ലാവർക്കും അല്ലാഹു കൊടുത്തു കൊടുക്കട്ടെ. ഉദ്ദേശങ്ങളെ അവർക്കും നമുക്കെല്ലാം അല്ലാഹു ഉദ്ദേശങ്ങൾ, ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകട്ടെ. രോഗം പിടിച്ചവരുടെ രോഗത്തെ മാറ്റട്ടെ. നമ്മൾ നിന്നിട്ട് മരിച്ചവരുണ്ടെങ്കിൽ അവരുടെ മാറ്റട്ടെ. നാമം മരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം